പുനഹരിച്ചുകൊണ്ട് നിനക്ക് ഉപദേശം ലഭിച്ചിരിക്കുന്ന വാർത്തയുടെ നിശ്ചയം നീ അറിയേണ്ടതിന് അത് ക്രമമായി എഴുതുന്നത് നന്നെ ആദ്യം മുതൽ സകലവും സൂക്ഷ്മമായി പരിശോധിച്ചിട്ട് എനിക്കും തോന്നിയിരിക്കുന്നു. യഹൂദ രാജാവായ ഹേരോദാവിന്റെ കാലത്ത് അബിയാക്കൂറിൽ സഖര്യാവ് എന്ന പേരുള്ള ഒരു പുരോഹിതൻ ഉണ്ടായിരുന്നു. അവന്റെ ഭാര്യ അഹരോന്റെ പുത്രിമാരിൽ ഒരുത്തി ആയിരുന്നു. അവൾക്ക് എലിസബേത്ത് എന്ന പേർ. ഇരുവരും ദൈവസന്നിധിയിൽ നീതിയുള്ളവരും കർത്താവിന്റെ സകല കൽപ്പനകളിലും ന്യായങ്ങളിലും കുറ്റമില്ലാത്തവരായി നടക്കുന്നവരും ആയിരുന്നു. എലിസബേത്ത് മച്ചിയാകൊണ്ട് അവർക്ക് സന്തതിയില്ലായിരുന്നു. ഇരുവരും വയസ്സു ചെന്നവരുമായിരുന്നു. അവൻ കൂറിന്റെ ക്രമപ്രകാരം ദൈവസന്നിധിയിൽ പുരോഹിതനായി ശുശ്രൂഷ ചെയ്തു വരുമ്പോൾ പൗരോഹിത്യ മര്യാദ പ്രകാരം കർത്താവിന്റെ മന്ദിരത്തിൽ ചെന്ന് ധൂപം കാട്ടുവാൻ അവനെ നുറുക്കുവന്നു. ധൂപം കാട്ടുന്ന നാഴികയിൽ ജനസമൂഹമൊക്കെയും പുറത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ കർത്താവിന്റെ ദൂതൻ ധൂപപീഠത്തിന്റെ വലത്ത് ഭാഗത്ത് നിൽക്കുന്നവനായിട്ട് അവന് പ്രത്യക്ഷനായി. സഖര്യാവ് അവനെ കണ്ടു ഭ്രമിച്ച് പരവശനായി. ദൂതൻ അവനോട് പറഞ്ഞത്, സഖര്യാവേ ഭയപ്പെടേണ്ട, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി നിന്റെ ഭാര്യ എലിസബേത്ത് നിനക്കൊരു മകനെ പ്രസവിക്കും. അവനെ യോഹന്നാൻ എന്ന പേരിടേണം. നിനക്ക് സന്തോഷവും ഉല്ലാസവും ഉണ്ടാകും. അവന്റെ ജനനത്തിങ്കൽ പലരും സന്തോഷിക്കും. അവൻ കർത്താവിന്റെ സന്നിധിയിൽ വലിയവനാകും. വീഞ്ഞും മദ്യവും കുടിക്കയില്ല. അമ്മയുടെ ഗർഭത്തിൽ വെച്ച് തന്നെ പരിശുദ്ധാത്മാവുകൊണ്ട് നിറയും. അവൻ ഇസ്രായേൽ മക്കളിൽ പലരെയും അവരുടെ ദൈവമായ കർത്താവിലേക്ക് തിരിച്ചു വരുത്തും. അവൻ അപ്പന്മാരുടെ ഹൃദയങ്ങളെ മക്കളിലേക്കും വഴങ്ങാത്തവരെ നീതിമാന്മാരുടെ ബോധത്തിലേക്കും തിരിച്ചുകൊണ്ട് ഒരുക്കമുള്ള ഒരു ജനത്തെ കർത്താവിന് വേണ്ടി ഒരുക്കുവാൻ അവൻ മുൻപായി ഏലിയാവിന്റെ ആത്മാവോടും ശക്തിയോടും കൂടെ നടക്കും. സഖര്യാവ് ദൂതനോട്, ഇത് എന്തോന്നിനാൽ അറിയും, ഞാനും വൃദ്ധനും എന്റെ ഭാര്യ വയസ്സ് ചെന്നുകൊള്ളുമല്ലോ എന്ന് പറഞ്ഞു. ദൂതൻ അവനോട്, ഞാൻ ദൈവസന്നിധിയിൽ നിൽക്കുന്ന ഗബ്രിയേലാകുന്നു. നിന്നോട് സംസാരിപ്പാനും ഈ സദ്വർത്തുവാനും നിന്നോട് അറിയിപ്പാനും എന്നെ അയച്ചിരിക്കുന്നു. തക്ക സമയത്ത് നിവർത്തി വരുവാനുള്ള എന്റെ ഈ വാക്ക് വിശ്വസിക്കാതെ കൊണ്ട് അത് സംഭവിക്കും വരെ നീ സംസാരിപ്പാൻ കഴിയാതെ മൗനമായിരിക്കും എന്ന് ഉത്തരം പറഞ്ഞു. ജനം സഖര്യാവിനായി കാത്തിരുന്നു. അവൻ മന്ദിരത്തിൽ താമസിച്ചതിനാൽ ആശ്ചര്യപ്പെട്ടു. അവൻ പുറത്തു വന്നാറെ അവരോട് സംസാരിപ്പാൻ കഴിഞ്ഞില്ല. അതിനാൽ അവൻ മന്ദിരത്തിൽ ഒരു ദർശനം കണ്ടു എന്ന് അവർ അറിഞ്ഞു. അവൻ അവർക്ക് ആംഗ്യം കാട്ടി ഊമനായി പാർത്തു. അവന്റെ ശുശ്രൂഷകാലം തികഞ്ഞ ശേഷം അവൻ വീട്ടിലേക്ക് പോയി. ആ നാളുകൾ കഴിഞ്ഞിട്ട് അവന്റെ ഭാര്യ എലിസബേത്ത് വെറും ധരിച്ചു. മനുഷ്യരുടെ ഇടയിൽ എനിക്കുണ്ടായിരുന്ന നിന്ന് നീക്കുവാൻ കർത്താവ് കടാക്ഷിച്ച നാളിൽ ഇങ്ങനെ എനിക്ക് ശേഖരിക്കുന്നു എന്ന് പറഞ്ഞ് 5 മാസം ഒളിച്ച് പാർത്തു. 6-ാം മാസത്തിൽ ദൈവം ഗബ്രിയേൽ ദൂതനെ നസറേത്ത് എന്ന ഗലീല പട്ടണത്തിൽ ദാവീദ് ഗൃഹത്തിലുള്ള യോസഫ് എന്നൊരു പുരുഷനെ വിവാഹം നിശ്ചയിച്ചിരുന്ന കന്യയുടെ അടുക്കൽ അയച്ചു. ആ കന്യയുടെ പേർ മറിയ എന്നായിരുന്നു. ദൂതൻ അവളുടെ അടുക്കൽ അകത്ത് എന്ന് കൃപ ലഭിച്ചവളെ, നിനക്ക് വന്ദനം, കർത്താവ് നിന്നോടുകൂടെ ഉണ്ട് എന്ന് പറഞ്ഞു. അവൾ ആ വാക്ക് കേട്ട് ഭ്രമിച്ചു. ഇതെന്തോ ഒരു വന്ദനം എന്ന് വിചാരിച്ചു. ദൂതൻ അവളോടെ, മറിയയെ ഭയപ്പെടേണ്ട, നിനക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചു. നീ ഗർഭം ധരിച്ച ഒരു മകനെ പ്രസവിക്കും. അവനെ യേശു എന്ന പേര് വിളിക്കണം. അവൻ വലിയവനാകും, അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. കർത്താവായ ദൈവം അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം അവന് കൊടുക്കും. അവൻ യാക്കോബ് പുരോഹിതന് എന്നേക്കും രാജാവായിരിക്കും. അവന്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകയില്ല എന്ന് പറഞ്ഞു. മറിയ ദൂതനോട്, ഞാൻ പുരുഷനെ അറിയായിയാൽ എങ്ങനെ സംഭവിക്കുമെന്ന് പറഞ്ഞു. അതിന് ദൂതൻ, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും, ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. നിന്റെ ചാഴ്ചക്കാരത്തി എലിസബേത്തും വാർദ്ധക്യത്തിൽ ഒരു മകനെ ഗർഭം ധരിച്ചിരിക്കുന്നു. മച്ചി എന്ന് പറഞ്ഞു വന്നവർക്കെതിരെ 6-ാം മാസം. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ എന്ന് ഉത്തരം പറഞ്ഞു. അതിനു മറിയ, ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. பூதன் அவளை விட்டு போய். ஆ நாளுகளில் மறிய எழுந்தேற்று மலநாட்டில் ஒரு எகூதியா பட்டணத்தில் பெத்தப்பட்டு சென்னோம். செக்கிரியாவின் வீட்டிலெத்தி எலிசபெத்தினை வந்துச்சு. மரியோட வந்தனம் எலிசபெத் கேட்டப்போ பிள்ளை அவட வெறுப்பத்தில் துள்ளி எலிசபெத்தும் பரிசுசாரணம் வரைஞ்சவளாகி உச்சத்தில் நிறுத்தி வரைஞ்சது. ஸ்திரீகளில் அனுகிரகிக்கப்பட்டவள் நின்ற வெந்து பலவும் அனுகிரகிக்கப்பட்டது என்ற கர்த்தாவின் மாதாவ எங்கே அடுத்த வரும் நின்ற வந்தனஸ்வரம் என்ற செவியில் வீணப்போ என்ற கர்ப்பத்தில் ஆனந்தம் கொண்ட துள்ளி கர்த்தாவ தன்னோட அழிச்சவனே நிவர்த்தி உண்டாகும் என்று விசிப்பித்தவள் பாகியவதி. அப்போ மறிய பறஞ்சு எந்த உள்ளம் கர்த்தாவினை மகிமப்படுத்தினோ എന്റെ ആത്മാവിന്റെ രക്ഷകമായ ദൈവത്തിൽ ഉല്ലസിക്കുന്നു. അവൻ തന്റെ ദാസിയുടെ താഴ്ച പ്രകാശിച്ചിരിക്കുന്നുവല്ലോ. ഇന്ന് മുതൽ എല്ലാ തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് വാഴ്ത്തും. ശക്തനായവൻ എനിക്ക് വലിയ ചെയ്തിരിക്കുന്നു. അവന്റെ നാമം പരിശുദ്ധം തന്നെ. അവനെ ഭയപ്പെടുന്നവർക്ക് അവന്റെ കരുണ തലമുറ തലമുറകളോളം ഇരിക്കുന്നു. തന്റെ ഭുജം കൊണ്ട് അവൻ നിലം പ്രവർത്തിച്ച് വിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതലിച്ചിരിക്കുന്നു. യുവകന്മാരെ സിംഹാസനത്തിന്ന് ഇറക്കി താണവരെ ഉയർത്തിയിരിക്കുന്നു. വിഷം ഇരിക്കുന്നവരെ നന്മകളാൽ നിറച്ച് സമ്മനന്മാരെ വെറുതെ അയച്ചു കളഞ്ഞിരിക്കുന്നു. നമ്മുടെ പിതാക്കന്മാരോട് അലച്ചതുപോലെ അബ്രഹാമിനും അവന്റെ സന്തതിക്കും എന്നേക്കും തന്നെ ഓർക്കേണ്ടതിന് തന്റെ ദാസനായ ഇസ്രായേലിനെ തിരിച്ചിരിക്കുന്നു. മറിയ ഏകദേശം 3 മാസം അവളോടുകൂടെ പാർത്തിട്ട് വീട്ടിലേക്ക് മടങ്ങിപ്പോയി. എലിസബേത്തിനെ പ്രസവിപ്പാണ് കാലം തികഞ്ഞപ്പോൾ അവൾ ഒരു മകനെ പ്രസവിച്ചു. കർത്താവ് അവൾക്ക് വലിയ കരുണ കാണിച്ചു എന്ന് അയൽക്കാരും ചാർച്ചക്കാരും കേട്ടിട്ട് അവളോട് എട്ടാം നാളിൽ അവൾ പൈരലിനെ പരിശോധന ചെയ്യുവാൻ വന്നു. അപ്പോൾ പേർ പോലെ അവൻ ഇഷക്കരുങ്ങൾ എന്ന പേർ വിളിപ്പാൻ പാവിച്ചു. അവന്റെ അമ്മയോ അല്ല അവനെ യോഹനാൻ എന്ന് പേരിടണം എന്ന് പറഞ്ഞു. അവർ അവളോട് നിന്റെ ചാർച്ചയിൽ ഈ പേരുള്ളവർ ആരുമില്ലല്ലോ എന്ന് പറഞ്ഞു. പിന്നെ അവനെ എന്ത് പേര് വിളിക്കാൻ വിചാരിക്കുന്നു എന്ന് അപ്പനോട് ആയും കാട്ടി ചോദിച്ചു. അവൻ ഒരു എഴുത്തുപലങ്ങൾ ചോദിച്ചു. അപ്പന് യോഹന്നാൻ എന്ന് എഴുതി. എല്ലാവരും ആശ്ചര്യപ്പെട്ടു. ഉടനെ അവന്റെ വായും നാവും തുറന്നു സംസാരിച്ചു. ചുറ്റും പാർക്കുന്നവർക്ക് എല്ലാം സ്ഥലമുണ്ടായി. യഹൂദിയ മലനാട്ടിൽ എങ്ങും ഈ വാക്യം പറഞ്ഞു. നിറത്തവരെല്ലാവരും ഹൃദയത്തിൽ നിശ്ചയിച്ചു. ഈ പൈതൽ എന്താകും എന്ന് പറഞ്ഞ് കർത്താവിന്റെ വരുന്നു. അവന്റെ അപ്പനായ ശിശുനാഥ പരിശുദ്ധാത്മ നിറഞ്ഞവനായി പ്രവചിച്ചു പറഞ്ഞത് ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് അനുഗ്രഹിക്കപ്പെട്ടവൻ അവൻ തന്റെ ജനത്തെ ഉദ്ഘാടനം ചെയ്യും. ആദ്യം മുതൽ തന്റെ വിശുദ്ധ പ്രവാചകന്മാർ മുഖാന്തരം മരണത്തിലുള്ളതുപോലെ നമ്മുടെ ശത്രുക്കളുടെ വശത്തു നിന്നും നമ്മെ വഹിക്കുന്ന ഏവരുടെയും രക്ഷിപ്പാൻ തന്റെ നമുക്ക് രക്ഷയുടെ ചെയ്തിരിക്കുന്നത് നമ്മുടെ പിതാക്കന്മാരോട് ഭരണ പ്രവർത്തിക്കേണ്ടതിനും നമ്മുടെ ശത്രുക്കളുടെ കയ്യിൽ നിന്ന് രക്ഷിക്കപ്പെട്ട ഭയം കൊണ്ടാതെ തിരുമെന്ന് വിധിക്കുകയും ആരാധിപ്പാൻ നമുക്ക് അത്യുഗം നൽകുന്നു. അവൻ നമ്മുടെ പിതാവായ അബ്രഹാമിനോട് ശത്രുവും എന്റെ വിശ്വസിക്കുമ്പോൾ നോ വൈകലെ എത്തുന്നു എന്റെ പ്രവാചകം വിളിക്കപ്പെടുന്നു. നമ്മുടെ ദൈവത്തിന്റെ ആഗ്രഹങ്ങളാണ് അവന്റെ ജനത്തിന്റെ പാപമോചനത്തിന് രക്ഷം കരുത്താനുമായി അവൻ മുൻപായി നടക്കും. ഇരുളിലും മരണവീണിലും ഇരിക്കുന്നവർക്ക് പ്രകാശിച്ച് നമ്മുടെ കാലുകളെ സമാധാന മാർഗത്തിൽ നടത്തേണ്ടതിന് ആ ആദ്ര കരുണയാൽ ഉയർത്തിൽ നിന്ന് ഉദയം നമ്മെ സന്ദർശിച്ചിരിക്കുന്നു. പൈതൽ വളർന്ന് ആത്മാവിൽ ബലപ്പെട്ടു. അവൻ ഇസ്രായേലിന് തന്നെത്താൻ കാണിക്കും നാൾ വരെ മരുഭൂമിയിൽ ആയിരുന്നു. ആ കാലത്ത് ലോകമൊക്കെയും പേർവഴി ചാർത്തണമെന്ന് അവസ്തോസ് കൈസരുടെ ഒരു ആജ്ഞ പുറപ്പെട്ടു. സുറിയാനാട് വാഴുമ്പോൾ ഈ ഒന്നാമത്തെ ചാർത്തൽ ഉണ്ടായി. എല്ലാവരും ചാർത്തപ്പെടേണ്ടതിന് താന്താന്റെ പട്ടണത്തിലേക്ക് യാത്രയായി. അങ്ങനെ യോസഫും ദാവീദിന്റെ ഗൃഹത്തിലും കുലത്തിലുമുള്ളവനാകൊണ്ട് തനിക്ക് വിവാഹം നിശ്ചയിച്ചിരുന്ന മറിയ എന്ന ഗർഭിണിയായ ഭാര്യയോടുകൂടെ ചാർത്തപ്പെടേണ്ടതിന് ഗലീലയിലെ നസറത്ത് പട്ടണം വിട്ടു. യഹൂദയിൽ ബേത്ലഹേം എന്ന ദാവീദ് പട്ടണത്തിലേക്ക് പോയി. അവർ അവിടെ ഇരിക്കുമ്പോൾ അവൾക്ക് പ്രസവത്തിനുള്ള കാലം തികഞ്ഞു. അവൾ ആദ്യജാതനായ മകനെ പ്രസവിച്ചു. ശീലകൾ ചുറ്റി വയ്യമ്പലത്തിൽ അവർക്ക് സ്ഥലമില്ലായാൽ പശുത്തൊട്ടിയിൽ കിടത്തി. അന്ന് ആ പ്രദേശത്ത് ഇടയന്മാർ രാത്രിയിൽ ആട്ടിൻകൂട്ടത്തെ കാവൽ കാത്ത് വെളിയിൽ പാർത്തിരുന്നു. അപ്പോൾ കർത്താവിന്റെ ഒരു ദൂതൻ അവരുടെ അടുക്കൽ അരികെ നിന്നു. കർത്താവിന്റെ തേജസ് അവരെ ചുറ്റി മിന്നി. അവർ ഭയപരസരായി തീർന്നു. ദൂതൻ അവരോട്, ഭയപ്പെടേണ്ട, സർവജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുശേഷിക്കുന്നു. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് അടയാളമോ, ശീലകൾ ചുറ്റി പശുത്തൊട്ടിയിൽ കിടക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണും എന്ന് പറഞ്ഞു. പെട്ടെന്ന് സ്വർഗീയ സൈന്യത്തിന്റെ ഒരു സംഘം ദൂതനോട് ചേർന്ന് ദൈവത്തെ പുകഴ്ത്തി. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം എന്ന് പറഞ്ഞു. ദൂതന്മാർ അവരെ വിട്ട് സ്വർഗത്തിൽ പോയ ശേഷം ഇടയന്മാർ, നാം ബേത്ലഹേമോളം ചെന്ന കർത്താവ് നമ്മോട് അറിയിച്ച ഈ സംഭവം കാണണം എന്ന് തമ്മിൽ പറഞ്ഞു. അവർ ബന്ധപ്പെട്ട് ചെന്ന മറിയയെയും യോസേഫിനെയും പശുത്തൊട്ടിയിൽ കിടക്കുന്ന ശിശുവിനെയും കണ്ടു. കണ്ട ശേഷം ഈ പൈതലിനെ കുറിച്ച് തങ്ങളോട് പറഞ്ഞ വാക്കറിയിച്ചു. കേട്ടവരെല്ലാവരും ഇടയന്മാർ പറഞ്ഞതിനെ കുറിച്ച് ആശ്ചര്യപ്പെട്ടു. മറിയ ഈ വാർത്തയൊക്കെയും ഹൃദയത്തിൽ സംഗ്രഹിച്ചു, ധ്യാനിച്ചു കൊണ്ടിരുന്നു. തങ്ങളോട് അറിയിച്ചതുപോലെ ഇടയന്മാർ കേട്ടതും കണ്ടതുമായ എല്ലാത്തിനെയും കുറിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിയും പുകഴ്ത്തിയും കൊണ്ട് മടങ്ങിപ്പോയി. പരിശോധന എഴുപ്പാനുള്ള 8 ദിവസം തികഞ്ഞപ്പോൾ അവൻ ഗർഭത്തിൽ ഉൽപ്പാദിക്കും മുൻപ് ദൂതൻ പറഞ്ഞതുപോലെ അവനെ യേശു എന്ന് പേര് വിളിച്ചു. മോശയുടെ നയപ്രമാണ പ്രകാരം അവളുടെ ശുദ്ധീകരണ കാലം തികഞ്ഞപ്പോൾ കടിഞ്ഞൂലായ ആണോക്കെയും കർത്താവിന് വിശ്വസമായിരിക്കണമെന്ന് കർത്താവിന്റെ നയപ്രമാണത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ അവനെ കർത്താവിന് അർപ്പിപ്പാനും ഒരു ഇണപ്രാവിനെയോ രണ്ട് പ്രാവൻ കുഞ്ഞിനെയോ കർത്താവിന്റെ ന്യായപ്രമാണത്തിൽ കൽപ്പിച്ചതുപോലെ യാഗം കഴിപ്പാനും അവർ അവനെ എരിശിലേമിലേക്ക് കൊണ്ടുപോവുകയും എരിശിലേമിൽ തീമിയോനൻ എന്നു പേരുള്ള ഒരു മനുഷ്യനുണ്ടായിരുന്നു. ഈ മനുഷ്യൻ നീരുമാനും ഇസ്രായേലിന്റെ ആശ്വാസത്തിനായി കാത്തിരിക്കുന്നതിനും ആയിരുന്നു. പരിശുദ്ധാത്മാവും അവന്റെ മേൽ ഉണ്ടായിരുന്നു. കർത്താവിന്റെ ക്രിസ്തുവിനെ കാണും മുൻപ് മരണം കാണുകയില്ല എന്ന് പരിശുദ്ധാത്മാവിനാൽ അവന് അരുളപ്പാട് ഉണ്ടായിരുന്നു. അവൻ ആത്മീയ നിയോഗത്താൽ ദൈവാലയത്തിൽ ചെന്ന് യേശു എന്ന പൈതലിനു വേണ്ടി ന്യായപ്രമാണത്തിന് ചട്ടപ്രകാരം ചെയ്യുവാൻ അമ്മയപ്പന്മാർ അവനെ അകത്ത് കൊണ്ടു ചെന്നപ്പോൾ അവനെ കയ്യിലേന്തി ദൈവത്തെ പുകഴ്ത്തി. ഇപ്പോൾ നാഥാ തിരുവചനം പോലെ നീ അടിയനെ സമാധാനത്തോടെ വിട്ടയക്കുന്നു. ജാതികൾക്ക് വെളിപ്പെടുവാനുള്ള പ്രകാശവും നിലജനമായ ഇസ്രായേലിന്റെ മഹത്വവുമായി നീ സകല ജാതികളുടെയും മുൻപിൽ ഒരുക്കിയിരിക്കുന്ന നിന്റെ രക്ഷയെ എന്റെ കണ്ണ് കണ്ടുവല്ലോ എന്ന് പറഞ്ഞു. ഇങ്ങനെ അവനെ കുറിച്ച് പറഞ്ഞതിൽ അവന്റെ അപ്പനും അമ്മയും ആശ്ചര്യപ്പെട്ടു. പിന്നെ ശിമയോൻ അവരെ അനുഗ്രഹിച്ച് അവന്റെ അമ്മയായ മറിയയോട്, അനേക ഹൃദയങ്ങളിലെ വിചാരം വെളിപ്പെടേണ്ടതിന് ഇവനെ ഇസ്രായേലിൽ പലരുടെയും വീഴ്ചയ്ക്കും എഴുന്നേൽപ്പിനും മറുത്തു പറയുന്ന അടയാളത്തിനുമായി വെച്ചിരിക്കുന്നു. നിന്റെ സ്വന്തം പ്രാണനിൽ കൂടിയും ഒരു വാൾ കടക്കും എന്ന് പറഞ്ഞു. ആശേർ ഗോത്രത്തിൽ പനുവേലിന്റെ മകനായ ഹന്ന എന്നൊരു പ്രവാചകൻ ഉണ്ടായിരുന്നു. അവൾ കന്യ കാലത്തിൽ പിന്നെ ഭർത്താവിനോടുകൂടെ 7 സംവത്സരം കഴിച്ച് 84 സംവത്സരം വിധവയും വളരെ വയസ്സുകളുമായി ദൈവാലയം വിട്ടുപിരിയാതെ ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ രാവും പകലും ആരാധന ചെയ്തു പോകുന്നു. ആ നാഴികയിൽ അവളും അടുത്തു നിന്ന് ദൈവത്തെ സ്തുതിച്ചു. യെരുശലേമിന്റെ വീണ്ടെടുപ്പിനെ കാത്തിരുന്ന എല്ലാവരോടും അവനെ കുറിച്ച് പ്രസ്താവിച്ചു. കർത്താവിന്റെ പ്രമാണത്തിൽ കൽപ്പിച്ചിരിക്കുന്നതൊക്കെയും നിവർത്തിച്ച ശേഷം അവർ ഗലീലയിൽ തങ്ങളുടെ പട്ടണമായ നസറത്തിലേക്ക് മടങ്ങിപ്പോയി. പൈതൽ വളർന്നു, ജ്ഞാനം നിറഞ്ഞു, ആത്മാവിൽ ബലപ്പെട്ടു പോന്നു. ദൈവകൃപയും അവൻ മേൽ ഉണ്ടായിരുന്നു. അവന്റെ അമ്മയപ്പന്മാർ ആണ്ടുതോറും പെസഹാ പെരുന്നാളിന് യെരുശലേമിലേക്ക് പോകും. അവനും അവന് 12 വയസ്സായപ്പോൾ അവർ പതിവ് പോലെ പെരുന്നാളിന് പോയി. പെരുന്നാൾ കഴിഞ്ഞ് മടങ്ങിപ്പോരുമ്പോൾ ബാലനായ യേശു യെരുശലേമിൽ താമസിച്ചു. അമ്മയപ്പന്മാരോ അറിഞ്ഞില്ല. സഹയാത്രക്കാരുടെ കൂട്ടത്തിൽ ഉണ്ടായിരിക്കുമെന്ന് അവർ ഊഹിച്ചിട്ട് ഒരു ദിവസത്തെ വഴി പോന്നു. പിന്നെ അവനെ ബന്ധുക്കളുടെയും പരിചയക്കാരുടെയും ഇടയിൽ തിരഞ്ഞു കാണാഞ്ഞിട്ട് അവനെ അന്വേഷിച്ചുകൊണ്ട് യെരുശലേമിലേക്ക് മടങ്ങിപ്പോയി. 3 നാൾ കഴിഞ്ഞ ശേഷം അവൻ ദൈവാലയത്തിൽ ഉപദേഷ്ടാക്കന്മാരുടെ നടുവിലിരിക്കുന്നതും അവരുടെ ഉപദേശം കേൾക്കുകയും അവരോട് ചോദിക്കുകയും ചെയ്യുന്നതും കണ്ടു. അവന്റെ വാക്കുകേട്ടവർക്കെല്ലാവർക്കും അവന്റെ വിവേകത്തിലും ഉത്തരങ്ങളിലും വിസ്മയം തോന്നി. അവനെ കണ്ടിട്ട് അവർ അതിശയിച്ചു. അമ്മ അവനോട്, മകനെ, ഞങ്ങളോട് ഇങ്ങനെ ചെയ്തതെന്ത്? നിന്റെ അപ്പനും ഞാനും വ്യസനിച്ചുകൊണ്ട് നിന്നെ തിരഞ്ഞു എന്ന് പറഞ്ഞു. അവനവരോട്, എന്നെ തിരഞ്ഞത് എന്തിന്? എന്റെ പിതാവിനുള്ളതിൽ ഞാൻ ഇരിക്കേണ്ടത് എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ എന്ന് പറഞ്ഞു. അവർ തങ്ങളോട് പറഞ്ഞ വാക്ക് അവർ ഗ്രഹിച്ചില്ല. പിന്നെ അവൻ അവരോടുകൂടെ ഇറങ്ങി നസറത്തിൽ വന്ന് അവർക്ക് കീഴടങ്ങിയിരുന്നു. ഈ കാര്യങ്ങൾ എല്ലാം അവന്റെ അമ്മ ഹൃദയത്തിൽ സംഗ്രഹിച്ചു. യേശു ജ്ഞാനത്തിലും വളർച്ചയിലും ദൈവത്തിന്റെ മനുഷ്യരുടെയും കൃപയിലും മുതിർന്നു വന്നു. 3 തിബര്യാസ് കൈസരുടെ വാഴ്ചയുടെ 15-ാം ആണ്ടിൽ പൊന്തിയോസ് പിലാത്തോസ് യഹൂദ്യ നാട് വാഴുമ്പോൾ ഹെരോദാവ് ഗലീലയിലും അവന്റെ സഹോദരനായ ഫിലിപ്പോസ് ഇരുമുരിയ ത്രഹോനിത്തി ദേശങ്ങളിലും ലൂസാന്യാസ് അബിലേനയിലും ഇടപ്രഭുക്കന്മാരായും ഹന്നാവും കയ്യാപ്പാവും മഹാവിരോധന്മാരായും ഇരിക്കും കാലം സഖര്യാവിന്റെ മകനായ യോഹന്നാന് മരുഭൂമിയിൽ വെച്ച് ദൈവത്തിന്റെ അരുളപ്പാടുണ്ടായി. അവൻ യോർദാനരികെയുള്ള നാട്ടിലൊക്കെയും വന്ന് പാപമോചനത്തിനായുള്ള മാനസാന്തര സ്നാനം പ്രസംഗിച്ചു. മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ കർത്താവിന്റെ വഴി ഒരുങ്ങുകയും നിരപ്പാക്കുകയും എല്ലാ താഴ്വരയും അവൻ നിവർന്നു വരും. എല്ലാ മലയും കുന്നും താഴും. വളഞ്ഞത് ചൊവ്വായും വൃക്ഷമായത് നിരുന്ന വഴിയായും തീരും. സകല ജഡവും ദൈവത്തിന്റെ രക്ഷയെ കാണും. എന്നിങ്ങനെ യേശയാപ്രവാചന പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ തന്നെ അവനായി സ്നാനമേൽപ്പാൻ വന്ന പുരുഷാരത്തോട് അവൻ പറഞ്ഞത്, സർപ്പസന്ധകളെ, വരുവാനുള്ള കോപത്തെ ഒഴിഞ്ഞ് ഓടിപ്പോവുകയും നിങ്ങൾക്ക് ഉപദേശിച്ചു തന്നത് ആർ? മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്പുകയും അബ്രഹാം ഞങ്ങൾക്ക് പിതാവായിട്ടുണ്ട് എന്ന് ഉള്ളം കൊണ്ട് പറയുവാൻ തുനിയരുത്. അബ്രഹാമിനെ ഈ കല്ലുകളിൽ നിന്ന് മക്കളെ ഉളവാക്കുവാൻ ദൈവത്തിന്റെ കഴിയുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഇപ്പോൾ തന്നെ വൃക്ഷങ്ങളുടെ ചുവരിന് കോടാൽ വെച്ചിരിക്കുന്നു. നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷമെല്ലാം വെട്ടി തീയിട്ട് കളയുന്നു. എന്നാൽ ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് പുരുഷാരോഹനോട് ചോദിച്ചു. അതിനവൻ, 2 വസ്ത്രമുള്ളവൻ ഇല്ലാത്തവന് കൊടുക്കട്ടെ, ഭക്ഷണ സാധനം ഉള്ളവനും അങ്ങനെ തന്നെ ചെയ്യട്ടെ എന്ന് ഉത്തരം പറഞ്ഞു. ചുങ്കക്കാരും സ്നാനമേൽപ്പാൻ വന്നു. ഗുരു, ഞങ്ങൾ എന്ത് ചെയ്യണം എന്ന് അവനോട് ചോദിച്ചു. നിങ്ങളോട് കൽപ്പിച്ചതിൽ അധികമൊന്നും പിരിക്കരുത് എന്ന് ഞാൻ പറഞ്ഞു. പടജനവും അവനോട് ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചതിന് ആരെയും ബലാത്കാരം ചെയ്യാതെയും ചതിയായി ഒന്നും വാങ്ങാതെയും നിങ്ങളുടെ ശമ്പളം മതി എന്ന് വെയ്പീൻ എന്ന് അവരോട് പറഞ്ഞു. ജനം കാത്തു നിന്നു. അവർ ക്രിസ്തുവോ എന്ന് എല്ലാവരും ഹൃദയത്തിൽ യോഹന്നാനെ കുറിച്ച് വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ യോഹന്നാൻ എല്ലാവരോടും ഉത്തരം പറഞ്ഞത്, ഞാൻ നിങ്ങളെ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിക്കുന്നു, എന്നാൽ എന്നിലും ബലവാനായവൻ വരുന്നു. അവന്റെ ചെരുപ്പിന്റെ വാറഴിപ്പാൻ ഞാൻ യോഗ്യനല്ല. അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവ് കൊണ്ടും നീതി കൊണ്ടും സ്നാനം കഴിപ്പിക്കും. അവനെ വീശുമുറം കയ്യിലുണ്ട്. അവൻ കളത്തെ മുറ്റും വെടുപ്പാക്കി ഗോതമ്പ് കളപ്പുരയിൽ കൂട്ടിവയ്ക്കും. പതിർക്കടാതെ തീയിലിട്ട് ചുട്ടുകളയുകയും ചെയ്യും. മറ്റു പലതും അവൻ പ്രബോധിപ്പിച്ചുകൊണ്ട് ജനത്തോട് വിശേഷം അറിയിച്ചു. എന്നാൽ ഇടപ്രഭുവായ ഹേരോദാവ് സഹോദരൻ ഭാര്യ ഹേരോദ്യ നിമിത്തവും ഹേരോദാവ് ചെയ്ത സകല ദോഷങ്ങൾ നിമിത്തവും യോഹന്നാൻ അവനെ ആക്ഷേപിക്കുകയാൽ അതെല്ലാം ചെയ്തത് കൂടാതെ അവനെ തടവിൽ ആക്കുകയും ചെയ്തു. ജനമെല്ലാം സ്നാനമേൽക്കുകയിൽ യേശുവും സ്നാനമേറ്റു. പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം തുറന്നു. പരിശുദ്ധാത്മാവ് ദേഹരൂപത്തിൽ പ്രാവുന്ന പോലെ അവന്റെ മേൽ ഇറങ്ങി വന്നു. നീ എന്റെ പ്രിയപുത്രൻ, നിന്നെ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദം ഉണ്ടായി. യേശുവിന് താൻ പ്രവൃത്തി ആരംഭിക്കുമ്പോൾ ഏകദേശം 30 വയസ്സായിരുന്നു. അവൻ യോസേഫിന്റെ മകൻ എന്ന് ജനം വിചാരിച്ചു. യോസേഫ് ഏലിയുടെ മകൻ, ഏലി മത്ഥാത്തിന്റെ മകൻ, മത്ഥാത്ത് ലേവിയുടെ മകൻ, ലേവി മേൽക്കിയുടെ മകൻ, മേൽക്കാഹന്ന യാനായിയുടെ മകൻ, യാനായി യോസഫിന്റെ മകൻ, യോസഫ് മത്തായിയുടെ മകൻ, മത്തായി ആമോസിന്റെ മകൻ, ആമോസ് നാഹുവിന്റെ മകൻ, നാഹു മെസ്ലിയുടെ മകൻ, മെസ്ലി നഗായിയുടെ മകൻ, നഗായി മയാത്തിന്റെ മകൻ, മയാത്ത് മെത്തത്യോസിന്റെ മകൻ, മെത്തോ ഷെമയുടെ മകൻ, ഷെമയി യോസഫിന്റെ മകൻ, യോസഫ് യോദയുടെ മകൻ, യോദ യോഹന്നാന്റെ മകൻ, യോഹന്നാൻ രേശയുടെ മകൻ, രേശ സൊരബാബേലിന്റെ മകൻ, സൊരബാബേൽ സലധിയേലിന്റെ മകൻ, സലധിയേൽ മേരിയുടെ മകൻ, മേരി മെൽക്കിയുടെ മകൻ, മെൽക്കി അബിയുടെ മകൻ, അബി കോമാസിന്റെ മകൻ, കോസാം എൽമാദാമിന്റെ മകൻ, എൽമാദാം ഏരിന്റെ മകൻ, ഏർ യോശുവിന്റെ മകൻ, യോശു ഏലിയേശ്വറിന്റെ മകൻ, ഏലിയേ സയ്യോമിന്റെ മകൻ, യോരി മത്താത്തിന്റെ മകൻ, മത്താത്ത ലേവിയുടെ മകൻ, ലേവി ഷിമോന്റെ മകൻ, ഷിമോൻ യഹൂദായുടെ മകൻ, യഹൂദ യോസഫിന്റെ മകൻ, യോസഫ് യോനായന്റെ മകൻ, യോനാമിന്റെ മകൻ, യോനാ ഏലിയാക്കാമിന്റെ മകൻ, ഏലിയാക്കിം മെല്ലിയാവിന്റെ മകൻ, മെല്ലിയാവ് മെന്നയുടെ മകൻ, മെന്നമത്തയുടെ മകൻ, മത്തന്റെ മകൻ, നാഥാൻ ദാവീദിന്റെ മകൻ, ദാവീദ് മകൻ, ഈശായി ഓബേദിന്റെ മകൻ, ഓബേദ് ബോവാസിന്റെ മകൻ, ബോവാസ് സൽമോന്റെ മകൻ, സൽമോൻ നഹസോന്റെ മകൻ, നഹസോൻ അമീനാദാവിന്റെ മകൻ, അമീനാദാവ് ആരാമിന്റെ മകൻ, ആരാം എസ്രോന്റെ മകൻ, എസ്രോൻ പേരസിന്റെ മകൻ, പേരസ് യഹൂദായുടെ മകൻ, യഹൂദ യാക്കോബിന്റെ മകൻ, യാക്കോബ് ഇസ്ഹാഖിന്റെ മകൻ, ഇസ്ഹാഖ് അബ്രഹാമിന്റെ മകൻ, അബ്രഹാം തേരഹിന്റെ മകൻ, തേരഹ് നാഹോറിന്റെ മകൻ, നാഹോർ സെരൂഖിന്റെ മകൻ, സെരൂഖ് രഘുവിന്റെ മകൻ, രഘു ഫലേഖിന്റെ മകൻ, ഫലേഖ് എബേരിന്റെ മകൻ, എബേർ ശാലാമിന്റെ മകൻ, ശാലാം കൈനാന്റെ മകൻ, കൈനാൻ അർഫക്സാദിന്റെ മകൻ, അർഫക്സാദ് ഷേമിന്റെ മകൻ, ഷേം നോഹയുടെ മകൻ, നോഹ ലാമാക്കിന്റെ മകൻ, ലാമേക്കിന്റെ മകൻ, ലാമേക്ക് മെഥൂശേലയുടെ മകൻ, മധുശല ഹാനോക്കിന്റെ മകൻ, ഹാനോക്ക് യാരോദിന്റെ മകൻ, യാരോദിനെ മേലേച്ചേലിന്റെ മകൻ, മേലേച്ചേൽ കൈനാന്റെ മകൻ, കൈനാൻ ഏനോസിന്റെ മകൻ, എനോസ് ഷേത്തിന്റെ മകൻ, ഷേത്ത് ആദാമിന്റെ മകൻ, ആദാം ദൈവത്തിന്റെ മകൻ, പാറയ്ക്കമോർ സങ്കീർത്തനം 1. സങ്കീർത്തനം 1 മുതൽ ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപയുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസിയുടെ ഉൾപ്പെടത്തിലിരിക്കാതെയും യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവന്റെ ന്യായപ്രമാണത്തെ രാഘവൻ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. അവൻ ആ ശരീരത്തെ നട്ടിരിക്കുന്നതും തക്കകാലത്ത് ഫലം കായ്ക്കുന്നതും ഇടപാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും. അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും. ദുഷ്ടന്മാർ അങ്ങനെയല്ല, അവർ കാറ്റുമാറ്റുന്ന പകർപോലെ അത്രേ. ആ ദുഷ്ടന്മാർ ന്യായ വിസ്താരത്തിലും പാപികൾ നീതിമാന്മാരുടെ സഭയിലും നിവർന്നുമൊന്നുമില്ല. യഹോവാ നീതിമാന്മാരുടെ വഴി അറിയുന്നു, ദുഷ്ടന്മാരുടെ വഴിയോ നാശകരം ആകുന്നു. ജാതികൾ കലഹിക്കുന്നതും വംശങ്ങൾ വ്യക്തമായതും നിരൂപിക്കുന്നത് കണ്ട് യഹോവയ്ക്കും അവന്റെ വിഷത്തിനും വിരോധമായി ഭൂമിയിലെ രാജാക്കന്മാരെ നിൽക്കുകയും അധിപതികൾ തമ്മിൽ ആലോചിക്കുകയും ചെയ്യുന്നത് നാം അവരുടെ കട്ടികളെ പൊട്ടിച്ച് അവരുടെ കയറുകളെ എറിഞ്ഞു കളവാം. സ്വർഗത്തിൽ വസിക്കുന്നവൻ ചിരിക്കുന്നു, കർത്താവിനെ പരിഹസിക്കുന്നു. അന്ന് അവൻ കോപത്തോടെ അവരോട് അലിശയും ക്രോധത്തോടെ അവരെ പ്രകടിപ്പിക്കും. എന്റെ വിശുദ്ധ പർവ്വതമായ സിയോനിൽ ഞാൻ എന്റെ രാജാവിനെ വായിച്ചിരിക്കുന്നു. ഞാൻ ഒരു നിർണയം പ്രസ്താവിക്കുന്നു, യഹോവയോട് അലിച്ചത് നീ എന്റെ പുത്രൻ. ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു, എന്നോട് ചോദിച്ചോളുക. ഞാൻ നിനക്ക് ജനാദികളെ അവകാശമായും പൂമുടാറ്റങ്ങളെ കൈവശമായും തരും. ഇരുമ്പുകൾ കൊണ്ട് നീ അവരെ തകർക്കും, കുശവന്റെ പാത്രം പോലെ അവരെ ഉടയ്ക്കും. ആദ്യാ ജാതിമാക്കന്മാരെ ബുദ്ധിപഠിപ്പീൻ, ഭൂമിയിലെ ന്യായാധിമാരെ ഉപദേശം കൈക്കൊള്ളീൻ. ഭയത്തോടെ ഹോവേ കേൾപ്പീൻ, മുറിയലോടെ ഘോഷിച്ച് ലസിപ്പീൻ. അവൻ കോപിച്ചിട്ട് നിങ്ങൾ വരിൽ വെച്ച് നശിക്കാതിരിപ്പാൻ പുത്രനെ ചുംബിപ്പീൻ. അവന്റെ കോപം ക്ഷണത്തിൽ ജ്വലിക്കും, അവനെ ക്ഷണിക്കുന്നവരൊക്കെയും ഭാഗ്യവാൻ മാർ. യഹോവേ എന്റെ വാരികൾ എത്രത്തോളം തരിയിരിക്കുന്നു, എന്നെ എതിർക്കുന്നവർ അനേകരാവുന്നു. എന്നെ കുറിച്ച് പലരും പറയുന്നു, നീയോ യഹോവേ എനിക്ക് ചുറ്റും പരിചയം, എന്റെ മഹത്വവും എന്റെ തല ഉയർത്തുന്നവനും ആവുന്നു. ഞാൻ യഹോവയോട് ഉച്ചത്തിൽ നിന്ന് വിളിച്ചു, അവൻ എന്റെ വിശുദ്ധ അവൻ തന്റെ വിശുദ്ധ പർവ്വതത്തിൽ നിന്ന് ഉത്തരവാങ്ങുകയും ചെയ്യുന്നു. ഞാൻ കിടന്നുറങ്ങി, യഹോവ എന്നെ താങ്ങുകയാൽ ഉണർന്നു ഇരിക്കുന്നു. എനിക്ക് വിരോധമായി ചുറ്റും പാളയായി ഇറങ്ങിയിരിക്കുന്ന ആയിരം ആയിരം ജനങ്ങളെ ഞാൻ ഭയപ്പെടുകയില്ല. യഹോവേ എഴുന്നേൽക്കണമേ, എന്റെ ദൈവമേ എഴുന്നേൽക്കണമേ. നീ എന്റെ ശത്രുക്കളെയൊക്കെയും ചീട്ടത്തടിച്ച് നിമിഷന്മാരുടെ വല്ല തവർത്ത് കളഞ്ഞ് കളഞ്ഞു. രക്ഷ യഹോവയ്ക്കുള്ളതാവുന്നു, നിന്റെ അനുഗ്രഹം നിന്റെ ജനത്തിന്മേൽ വരുമാറാകട്ടെ. എന്റെ നീതിയായ ദൈവമേ, ഞാൻ നിന്നെ വിളിക്കുമ്പോൾ ഉത്തരവല്ലണമേ. ഞാൻ ഞെരുക്കത്തിൽ ഇരുന്നപ്പോ നീ എനിക്ക് വിശാലത വരുത്തി, എന്നോട് കൃപ തോന്നി എന്റെ പ്രാർത്ഥന കേൾക്കണമേ. പുരുഷന്മാരെ നിങ്ങൾ എത്രത്തോളംക്കി മായച്ചു വ്യാജിച്ച് അന്വേഷിക്കും, യഹോ ഭക്തനെ തനിക്ക് വാദിക്കും. ഞാൻ യഹോവയെ വിളിച്ചപേക്ഷിക്കുമ്പോൾ അവൻ കേൾക്കും. നടുങ്ങുവീൻ, പാപം ചെയ്യാതെ ഇരിക്കീൻ, നിങ്ങളുടെ കിടക്കം ഹൃദയത്തിൽ ധ്യാനിച്ച് മൗനമായിരിക്കീൻ. നീതിയാങ്ങളെ അർപ്പിപ്പീൻ, യഹോവയിൽ ആശ്രയം നിൽക്കീൻ. നമുക്ക് ആർ നല്ല വാർത്തയ്ക്കുമെന്ന് പലരും പറയുന്നു. യഹോവേ നിന്റെ മുഖപ്രകാശം ഞങ്ങളുടെ മേൽ ഉടുപ്പിക്കണമേ. മരിച്ചപ്പോൾ അവർക്കുണ്ടായതിലും അധികം സന്തോഷം എന്റെ ഹൃദയത്തിൽ നൽകിയിരിക്കുന്നു. ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും. നീയല്ലോ യഹോവേ എന്നെ നിർഭയം വശിക്കുമാറാക്കുന്നത്. സംഘത്തിന് മഞ്ചുവൻ പറഞ്ഞുമോ, ഞാൻ എന്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എന്റെ സഹായം ആകാശത്തെ ഭൂമിയെ ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരുന്നു. നിന്റെ കാൽ വഴുകുവാൻ അവൻ സമ്മതിക്കയില്ല, നിന്നെ കാക്കുന്നവൻ മയങ്ങുകയില്ല. ഇസ്രായേലിന്റെ പരിപാലകൻ മയങ്ങുകയില്ല, ഉറങ്ങുകയുമില്ല. യഹോവ നിന്റെ പരിപാലകൻ, യഹോവ നിന്റെ വലതുഭാഗത്തെ നിനക്ക് തന്നൽ. പകൽ സൂര്യനെങ്കിലും രാത്രി തന്നെങ്കിലും നിന്നെ ബാധിക്കയില്ല. യഹോവ ഒരു ദോഷവും തട്ടാതവണ്ണം നിന്നെ പരിപാലിക്കും, അവൻ നിന്റെ പ്രാണനെ പരിപാലിക്കും. യഹോവ നിന്റെ ഗമനത്തെയും ആഗമനത്തെയും ഇന്ന് മുതൽ എന്നേക്കും പരിപാലിക്കും. ദൈവമേ സ്തുതി നിനക്ക് യോഗ്യമാവുന്നു. ഭാരത് മോർ നമുക്ക് പോകാം എന്ന് ഞാൻ എന്നോട് പറഞ്ഞപ്പോ ഞാൻ സന്തോഷിച്ചു. എരിച്ചിലേനെ നിങ്ങളുടെ കാലുകൾ നിന്റെ വാതിൽകാത്ത് നിൽക്കുന്നു. തമ്മിൽ ഇണച്ചിയ നഗരമായി പണിയിരിക്കുന്ന എരിച്ചിലേനെ, അവിടെയൊക്കെ ഗോത്രം രജയുടെ വാതം തന്നെ സദശിഷ്യനായി യഹോവയുടെ നാമത്തിൽ സ്തോത്രം ചെയ്യുവാൻ കയറി ചെല്ലുന്നു. അവരുടെ ന്യായസനങ്ങളുടെ അനുഗ്രഹത്തിന്റെ ന്യായസനങ്ങൾ തന്നെ ഇരിക്കുന്നു. എരിശിലേമിന്റെ സമാധാനത്തിനായി പ്രാർത്ഥിക്കുകയും നിന്നെ സ്നേഹിക്കുന്നവർ ധൈര്യമായിരിക്കട്ടെ. നിന്റെ തമ്മിൽ സമാധാനവും നിന്റെ അരമനകളിൽ ചേരുമുണ്ടാകട്ടെ. എന്റെ സഹോദരന്മാരും കൂട്ടാളികളും നിമിത്തം നിന്നിൽ സമാധാനം ഉണ്ടാകട്ടെ എന്ന് ഞാൻ പറയും. നമ്മുടെ ദൈവമായ യഹോവയുടെ ആലയം നിമിത്തം ഞാൻ നിന്റെ നന്മ അന്വേഷിക്കും. ദൈവമേ സ്തുതി നിനക്ക് യോഗ്യമാകുന്നു.
ത്രിയേക ദൈവത്തിന്റെ ധന്യതിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിൽ ഏറെ ബഹുമാനമുള്ള വൈദിക ശ്രേഷ്ഠയെ, ഇതിൽ സമ്മേളിക്കുന്ന അനുഗ്രഹീതരായ വിശ്വാസികളുടെ സമൂഹമേ, വീണ്ടും പ്രാർത്ഥന കൂട്ടായ്മയ്ക്കായി നമ്മൾ ഇന്ന് പ്രഭാതത്തിൽ ഒത്തുചേരുകയാണ്. ബഹുമാനപ്പെട്ട എന്റെ ചുമതലപ്പെട്ട രാജേഷ് കെ ജോൺ അച്ഛൻ ഫ്യൂണറൽ സർവീസിൽ ഡാളസിൽ അദ്ദേഹത്തിന്റെ ദേവാലയത്തിൽ ശുശ്രൂഷയിലായിരിക്കുന്നത് കൊണ്ടാണ് ഇപ്രകാരം ബലഹീനനായ ഞാൻ ഈ പ്രാരംഭ കാര്യങ്ങളിൽ ഏർപ്പെടുന്നത്. പ്രാർത്ഥനയോടുകൂടി നമുക്ക് ഇന്നത്തെ ശുശ്രൂഷ ആരംഭിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധാരൂഹായിക്കും സ്തുതി ആദ്യം മുതൽ എന്നുമെന്നേക്ക് തന്നെ. ആമീൻ. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനാദി തമ്പുരാൻ, പരിശുദ്ധൻ 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 വരങ്ങളിൽ സ്തുതി. ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ ഒന്നവനും അരുവാടിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉയരങ്ങളിൽ സ്തുതി. കർത്താവിൽ അനുഗ്രഹീതരെ, 117 സങ്കീർത്തനം ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്. സകല ജാതികളുമായുള്ളവരെ യഹോവയെ സ്തുതിക്കുവീൻ, സകല വംശങ്ങളുമായുള്ളവരെ അവനെ പുകഴ്ത്തുവീൻ. നമ്മോടുള്ള അവന്റെ ദയ വലുതായിരിക്കുന്നു. യഹോവയുടെ വിശ്വസ്തത എന്നേക്കുമുള്ളത്. യഹോവയെ സ്തുതിക്കുവീൻ. ഏറ്റവും ചെറിയ ഒരു സങ്കീർത്തനമെന്ന് വേദപുസ്തകത്തിൽ വിശേഷിപ്പിക്കാവുന്ന 117 സങ്കീർത്തനത്തിന്റെ ഒരു ഉള്ളടക്കം. എല്ലാ ജാതികളെയും സങ്കീർത്തനക്കാരൻ ആഹ്വാനം ചെയ്യുകയാണ് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ. എല്ലാ ജാതികളെയും വംശങ്ങളെയും അതിലേക്ക് സമ്മേളിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. കാരണം യഹോവയുടെ ദയ കൊണ്ടാണ് ഈ ലോകം, ഈ പ്രപഞ്ചം നിലനിൽക്കുന്നത്. അവനോളം വിശ്വസ്തനായവൻ ലോകത്ത് മറ്റാരുമില്ല. വ്യവസ്ഥകളില്ലാതെ നമ്മളെ സ്നേഹിക്കുന്ന ഒരു ദൈവത്തെ പരിചയപ്പെടുത്തിക്കൊണ്ട്, വ്യവസ്ഥകളില്ലാതെ ദൈവത്തെ സ്തുതിക്കുവാൻ നാനാജാതി മതസ്ഥരെയും വംശങ്ങളെയും ആഹ്വാനം ചെയ്യുന്ന ഒരു ഹ്രസ്വമായ ഒരു ചെറിയ സങ്കീർത്തനമായിട്ട് നമുക്കിതിനെ കാണാൻ പറ്റുമെങ്കിലും, യഥാർത്ഥത്തിൽ ക്രൈസ്തവ ജീവിതത്തിന്റെ ഉള്ളടക്കം ഒരു ക്യാപ്സൂൾ രൂപത്തിൽ എഴുതി വച്ചിരിക്കുന്ന ഒരു വേദഭാഗമായിട്ട്, അല്ലെങ്കിൽ ക്രിസ്തു അല്ലെങ്കിൽ കൃത്വം എന്തിനു വേണ്ടി സമ്മേളിക്കപ്പെടുന്നു, അതിന്റെ ആശയത്തിന്റെ പൊരുൾ എന്താണ്, ഇത് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കൊച്ചു സങ്കീർത്തനമാണ് 117 സങ്കീർത്തനം. 15 നോമ്പിന്റെ അനുഗ്രഹീതമായ ദിവസങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുന്നു. 11 ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചു. അതിന്റെ സമാപനം വരെയും സമാപ്തി വരെയും ഭക്തിയിലും തീക്ഷ്ണമായ നോമ്പനുഷ്ഠാനത്തിലും പങ്കാളികളാകുവാനും, നമ്മൾ നോമ്പ് നോക്കുന്നത് മൂലം നമ്മൾ ഉൾപ്പെടുന്ന ഇടവക, ദേശം, സഭ, നാനാജാതി മതസ്ഥർ, മാതാപിതാക്കൾ, സഹോദരങ്ങൾ, ഗുരുക്കന്മാർ, നമ്മൾ ഉൾപ്പെടുന്ന പ്രവർത്തന മേഖലകൾ, പ്രാർത്ഥനാ വലയത്തിൽ സമ്മേളിപ്പിക്കപ്പെടേണ്ടെന്നവർ എല്ലാവർക്കും അതിന്റെ നന്മയും കരുണയും ബുദ്ധിമതിയായ മാതാവിന്റെ മധ്യസ്ഥത മൂലം ഉണ്ടാകട്ടെ എന്ന് ആമുഖമായി ആശംസിക്കുകയാണ്. അതോടൊപ്പം തന്നെ ശരീരപ്രകാരം നമ്മെ വിട്ടുപിരിഞ്ഞുവെങ്കിലും പ്രാർത്ഥനയുടെ അനുഗ്രഹീതമായ കൂട്ടായ്മയിൽ എല്ലാ വിശ്വാസികളോടൊപ്പം സമ്മേളിക്കുന്ന പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ പൗലോസ് ദ്വിതീയൻ കതോലിക്ക ബാവ തിരുമേനിയുടെ വിയോഗത്തിന്റെ 30 ദിവസം ഭക്തിപൂർവ്വം സഭയാകമാനം അനുഷ്ഠിച്ചു. ഈ ഭദ്രാസനത്തിന്റെ വിവിധ തലങ്ങളിലും ഈ അനുഗ്രഹീതമായ ശുശ്രൂഷ നിർവഹിക്കപ്പെട്ടു. ചില ദേവാലയങ്ങളിലെങ്കിലും നിരന്തരമായി 40 ദിവസത്തെ അനുഗ്രഹീതമായ ശുശ്രൂഷകൾ, വിശുദ്ധ കുർബാന 40 ദിവസവും അനുഷ്ഠിക്കുന്ന ദേവാലയങ്ങളുണ്ട്, സന്ധ്യാപ്രാർത്ഥന നടത്തുന്ന ദേവാലയങ്ങളുണ്ട്. ദൈനംദിന പ്രാർത്ഥനയിൽ പരിശുദ്ധ പിതാവിനെ ഓർക്കുന്ന ഭവനങ്ങളും വൈദികരും വിശ്വാസ സമൂഹവും ഉണ്ട്. അങ്ങനെ ആ പിതാവിനെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് 40 ദിവസവും അനുതാപകാലം പരിഭാവനമായി ശുശ്രൂഷകളിലൂടെ മുന്നോട്ടു പോകുന്ന ഒരു പാരമ്പര്യത്തിൽ ഒരു പ്രവർത്തനത്തിൽ സഭയാകുവാനും ഏർപ്പെട്ടിരിക്കുകയാണല്ലോ. ഇന്ന് അനുഗ്രഹീതമായ ഈ ശുശ്രൂഷയിൽ സമ്മേളിക്കുമ്പോൾ നമുക്കൊരു ഗീതം ആലപിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ നമുക്ക് നമ്മളെ തന്നെ സമർപ്പിക്കുവാനും ഈ നോമ്പുകാലം അനുഷ്ഠിപ്പാൻ നമ്മളെ പ്രാപ്തനാക്കിയതിലും സഭയ്ക്കു വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കുവാനും നമ്മുടെ ഇടവകകളും കുടുംബങ്ങളും ആരോഗ്യത്തിലും കൃപയിലും ജീവിക്കണമേ എന്ന് മുക്തിപ്പായി അപേക്ഷിപ്പാനുമുള്ള ഒരു അനുഭവം ഇതിലൂടെ ലഭ്യമാകുവാൻ ഇടയാകട്ടെ എന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്. പാഠപുസ്തകത്തിൽ സുവിശേഷ ഗീതങ്ങളിലെ 8-ാമത്തെ ഗീതം, എന്റെ ദൈവം മഹത്വത്തിൽ ആർദ്രവാനായി ജീവിക്കുമ്പോൾ സാധു ഞാനി ക്ഷോണി തന്നിൽ ക്ലേശിപ്പാൻ ഏതും കാര്യമില്ലെന്ന് എന്റെ ഉള്ളം ചൊല്ലുന്നു. വളരെ സുപരിചിതമായ ഹൃദയത്തിന്റെ ഭാഷയിൽ എഴുതപ്പെട്ട ഒരു കാവ്യം, ഒരു ഗീതം നമുക്ക് ഒരുമിച്ച് പാടുവാനായിട്ട് ശ്രദ്ധിക്കാം. അതാത് സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് പാടുവാൻ നിശ്ചയമായും അവസരമുണ്ട്. മ്യൂട്ട് ചെയ്യുവാൻ മറന്നുപോകരുത് എന്നുള്ള കാര്യവും പ്രത്യേകമായിട്ട് ഓർമ്മപ്പെടുത്തട്ടെ. എന്റെ ദൈവം മഹത്വത്തിൽ ആർദ്രവാനായി ജീവിക്കുമ്പോൾ സാധു ഞാനീ ക്ഷോണി തന്നിൽ ക്ലേശിപ്പാൻ ഏതും കാര്യമില്ലെന്ന് എന്റെ ഉള്ളം ചൊല്ലുന്നു. ഏതും കാര്യമില്ലെന്ന് എന്റെ ഉള്ളം ചൊല്ലുന്നു. വൈഷമ്യമുള്ളേതു കുന്നും കരകേറി നടകൊള്ളുവാൻ രക്ഷകനൻ കാലുകൾക്കു വേഗമായി തീർന്നൻ പാതയിൽ ഞാൻ മാനിനെ പോലോടിയിടും. തീർന്നൻ പാതയിൽ ഞാൻ മാനിനെ പോലോടിയിടും. ആരുമേനിക്കില്ലെന്നോ ഞാൻ ഏകനായി തീർന്നുവെന്നോ മാനസത്തിലാധി പൂണ്ടു ഖേദിപ്പാൻ സാധു വന്ദനായി തീർന്നിടല്ലേ ദൈവമേ. സാധു വന്ദനായി തീർന്നിടല്ലേ ദൈവമേ. എന്റെ നിത്യ സ്നേഹിതന്മാർ ദൈവദൂത സംഘമത്രേ, ഇപ്പോഴവർ ദൈവ മുമ്പിൽ സേവയാം. എന്നെ കാവൽ ചെയ്തു ശുശ്രൂഷിപ്പാൻ വന്നീതും. എന്നെ കാവൽ ചെയ്തു ശുശ്രൂഷിപ്പാൻ വന്നീതും. ദുഃഖിതനായോടിപ്പോയി ഞാൻ മരുഭൂമിൽ കിടന്നാലും എന്നെ ഓർത്തു ദൈവദൂതർ വന്നിടും. ഏറ്റം സ്നേഹച്ചൂടോടപ്പവുമായി വന്നിടും. ഏറ്റം സ്നേഹച്ചൂടോടപ്പവുമായി വന്നിടും. നാളെയെ കൊണ്ടൻ മനസ്സിൽ ലവലേശം ഭാരമില്ല. ഒരു നാളും ദൈവമെന്നെ പോറ്റുന്നു. തന്റെ കൈകളിൽ ഞാൻ ദിനം തോറും ചാരുന്നു. തന്റെ കൈകളിൽ ഞാൻ ദിനം തോറും ചാരുന്നു. കാക്കകളെ വിചാരിപ്പിൻ വിധയില്ല കൊയ്ത്തുമില്ല. ദൈവമാവയ്ക്കായി വേണ്ട ദേവും ലില്ലി പുഷ്പങ്ങൾക്കും അവൻ ശോഭ നൽകുമ്പോൾ പത്മോസ്തീപിൽ ഏകനായാൻ വസിച്ചാലും ഭയമില്ല സ്വർഗം തുറന്നെന്റെ പ്രിയൻ വന്നേടും മഹാദർശനത്താൽ വിവശരാക്കിയും ഞാൻ മഹാദർശനത്താൽ വിവശനായിത്തീരും ഞാൻ ഹാ മഹേശ കരുണേശ പൊന്നു താരാവിയണിക്കായി വേണ്ടതെല്ലാം ദയതോന്നി നൽകുമ്പോൾ എന്റെ ദേഹി വൃഥ കലങ്ങുന്നതെന്തിനാൽ എന്റെ ദേഹി വൃഥ കലങ്ങുന്നതെന്തിനാൽ എന്റെ ദൈവം മഹത്വത്തിൽ ആഗ്രവാനാ ജീവിക്കുമ്പോൾ സാധു ഞാനീ ക്ഷോണി തന്നിൽ ക്ലേശിപ്പാൻ ഏതും കാര്യമില്ലെന്നെന്റെ ഉള്ളം ചൊല്ലുമ്പോ ഏതും കാര്യമില്ലെന്നെന്റെ ഉള്ളം
നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവും പുത്രനും പരിശ്രഹായുമായ സത്യദൈവത്തിന്റെ തിരുനാമത്തിൽ തനിക്ക് സ്തുതി. ആദിമുതൽ എന്നേക്കും തന്നെ ആമീൻ. എന്റെ സ്ത്രീകളാലകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായിരുന്നു നമ്പുരാൻ പരിശുദ്ധൻ 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 വിവരങ്ങളിൽ സ്തുതി. ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും വരുവാനിരിക്കുന്നവനും ആയവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. വിവരങ്ങളിൽ ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ഭഗവാനെ നീ പരിശുദ്ധനാകുന്നു, വർണ്ണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് തന്നെ ചെയ്യണമേൻ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ഭഗവാനെ നീ പരിശുദ്ധനാകുന്നു, വർണ്ണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് തന്നെ ചെയ്യണമേൻ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ഭഗവാനെ നീ പരിശുദ്ധനാകുന്നു, വർണ്ണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് തന്നെ ചെയ്യണമേൻ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് തന്നെ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് തന്നെ ചെയ്യണമേൻ. ഞങ്ങളുടെ കർത്താവേ നമസ്കാരം സൃഷ്ടിയും കൈക്കൊണ്ട് ഞങ്ങളോട് തന്നെ ചെയ്യണമേൻ. ദൈവമേ നിനക്ക് സ്തുതി, സൃഷ്ടാവേ നിനക്ക് സ്തുതി, ഭാവികളായ അടിയാരോട് കരുണ ചെയ്യുന്ന അശിഹരാജാവേ നിനക്ക് സ്തുതി. ബാറിക്കുമോ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ, നിന്റെ രാജ്യം വരേണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള ആപ്പും ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളുടെ വടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ വടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ, പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടൻ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ, എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നിവനേ. ആമീൻ. കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം, നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ നീ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവളാകുന്നു, നിന്റെ കുതിരകളുമായ ഭാവിശ്വസിയ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ളമേ തമ്പുരാന്റെ അമ്മയെ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങൾ വണസമയത്തും
ബാറക്കിമോർ കർത്താവേ നീ എല്ലാ എന്റെ ആശ്രയമാരാകുന്നു, എന്റെ രഹസ്യങ്ങൾ എത്രയും വിസ്മയിക്കത്തക്കവയാകുന്നു. നിന്റെ ശോഭയാൽ എല്ലായ്പ്പോഴും ശോഭിച്ചുകൊണ്ടിരിക്കുന്ന സ്നേഹന്മാർ ഭാഗ്യവാന്മാരാകുന്നു. നീ നിന്നെ തന്നെ അവർക്ക് സമ്മാനമായി കൊടുക്കുന്ന എന്റെ ദൈവമേ, നിന്റെ കൃപയാൽ ദുർഗ്ഗാരങ്ങളാകുന്ന വസ്ത്രങ്ങൾ ഞങ്ങളിൽ നിന്നെ ഒരിഞ്ഞു കളയണമേ. ഞാൻ ഈ ലോകം വിടുന്നതിന് മുൻപേ നിന്റെ പരിശുദ്ധ പ്രകാശമാകുന്ന വസ്ത്രം എന്നെ ധരിപ്പിക്കണമേ. എന്റെ കർത്താവേ നിന്റെ കാഴ്ചയുടെ ശോഭ എനിക്ക് ആഹാരമായിട്ട് തരണമേ. നിന്റെ നിത്യതയുടെ മടിയിൽ മറവായിരിക്കുന്ന രഹസ്യങ്ങൾ സന്തോഷിപ്പിക്കുന്ന പാനീയമായിട്ട് എനിക്ക് വെളിപ്പെടുത്തണമേ. എന്റെ കർത്താവേ എന്നെ നിന്റെ പുത്രന്റെ ശരീരത്തിൽ അവയവമാക്കി തീർക്കണമേ. നല്ലവനായ പിതാവേ, ഞാൻ അയോഗ്യനെങ്കിലും നിന്നെയുള്ള സ്നേഹവും ഭക്തിയും ഞങ്ങൾക്ക് നൽകണമേ. ശാസ്ത്രയാസ്വയ്ക്കും പാത്രമായിരിക്കുന്ന നിന്റെ ജാതിയെ നിന്റെ ശ്രീഭാര ചിറയെങ്കില് മറച്ചു കൊള്ളണമേ. വിശ്വാസമായ വാപ്പയുടെ മുഖത്ത് നിന്റെ പ്രകാശത്തെ ശോഭിപ്പിക്കുകയും ചെയ്യണമേ. ദൈവമേ, എന്നേക്കുന്നതിനൊക്കെ സ്തുതിയും ബഹുമാനവും യോഗ്യമാകുന്നു. അതിപ്പോഴും അല്ല എപ്പോഴും എന്നേക്കും തന്നെ. ആമീൻ.
ശ്രീയക ദൈവത്തിന്റെ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. മന്ദിരായ വൈദിക ശ്രേഷ്ഠരെ, വിശ്വാസികളുടെ സമൂഹമേ, മലങ്കര ഓർത്തഡോക്സ് സഭയുടെ സൗത്ത് പതിരാസനത്തിന്റെ ആഭിമുഖ്യത്തിൽ എല്ലാ ബുധനാഴ്ചയും ഒത്തുചേരുന്ന സോബോറോ പ്രാർത്ഥനാ സംഗമത്തിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവരെയും വളരെ സന്തോഷത്തോടും വിനയത്തോടും സ്വാഗതം ചെയ്യട്ടെ. ആമുഖത്തിൽ സൂചിപ്പിച്ചതുപോലെ ബഹുമാനപ്പെട്ട രാജേഷ് കെ രോണച്ചൻ അത്യാവശ്യമായി ഒരു ഫ്യൂണറൽ സംബന്ധിക്കുന്ന സമയമാണ്. അദ്ദേഹത്തിന്റെ ശുശ്രൂഷ ചെയ്യുന്ന ഡാളസ് സെന്റ് മേരീസ് വലിയ പള്ളിയിൽ നടത്തപ്പെടുന്ന ശുശ്രൂഷയുടെ ഭാഗമാകേണ്ടെന്നത് കൊണ്ട് ഇന്നത്തെ പ്രാർത്ഥനാ സംഗമത്തിൽ അദ്ദേഹം സംബന്ധിക്കുന്നില്ല. എങ്കിലും ദൈവകരുണയിലും ദൈവകൃപയിലും ആശ്രയിച്ചുകൊണ്ട് ഇന്നത്തെ ഈ സംഗമത്തിൽ നമ്മൾ ഒത്തുചേരുമ്പോൾ ജോലിക്ക് വേണ്ടി ബന്ധപ്പെടുന്നവർ, രോഗം മൂലം പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നവർ, പ്രിയപ്പെട്ടവർ വിട്ടുപിരിഞ്ഞതിന്റെ പേരിൽ ദുഃഖഭാരത്തിൽ ഹൃദയവേദനയോടെ കഴിഞ്ഞുകൂടുന്നവർ, ഓരോ പ്രവർത്തന മേഖലകളിലും ഒരു അതിജീവനത്തിന്റെ പാതയിലൂടെ കടന്നു പോകുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, ഇങ്ങനെ തീക്ഷ്ണവും തീവ്രവുമായ പല അപേക്ഷകൾ ദൈവസന്നിധിയിൽ കണ്ണുനീരോടുകൂടി പ്രാർത്ഥനാപൂർവ്വം പങ്കുവെക്കുവാനാണ് ഈ പ്രാർത്ഥനായോഗത്തിൽ കടന്നുവരുന്ന ഏറെ പേരുടെയും പ്രഥമമായ ദൗത്യം. അതോടൊപ്പം തന്നെ ദൈവവചനത്തിന്റെ പൊരുളും വിശ്വാസങ്ങളും വിശ്വാസ രീതികളും ആരാധനാ രീതികളും ഒക്കെ പഠിക്കുവാനും മനസ്സിലാക്കുവാനും ഉൾക്കൊള്ളുവാനും ഒക്കെ ലഭിക്കപ്പെടുന്നൊരു വേദി കൂടിയാണ് ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രാർത്ഥനാ സംഗമം. അപ്രകാരം ദൈവസന്നിധിയിൽ നമ്രചിരസ്കരായി നമുക്ക് ഇരിപ്പാൻ തക്കവണ്ണം ദൈവം ഇന്ന് നമുക്ക് സാവകാശം നൽകിയത്, പ്രത്യേകിച്ച് ഒരു പ്രാർത്ഥനയിലോ ഒരു ആരാധനയിലോ നമുക്ക് സമ്മേളിക്കണമെങ്കിൽ നമ്മൾ പലപ്പോഴും അതിൽ സമ്മേളിക്കുമ്പോൾ പലപ്പോഴും ഓർക്കാത്തൊരു കാര്യമുണ്ട്. ആ ദിവസം നമ്മളെ വേദനിപ്പിക്കുന്നതോ ബുദ്ധിമുട്ടിക്കുന്നതോ ആയ പ്രവർത്തനങ്ങളൊന്നും ഇല്ലാതെ വരുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമുക്ക് സുഗമമായി ഒരു പ്രാർത്ഥനാ നിമിഷത്തിൽ, ഒരു പ്രാർത്ഥനാ സംഗമത്തിൽ, ഒരു ആരാധനയിൽ, ഒരു കൂതാശയിൽ സമ്മേളിക്കുവാനുള്ള അവസരം പരിപൂർണമായിട്ട് ലഭിക്കുന്നത്. അത് മനസ്സിലാക്കുന്നതോടൊപ്പം അത് മുഖാന്തരം അന്ന് സംബന്ധിക്കാത്തവരെ കൂടി ദൈവസന്നിധിയിൽ സമർപ്പിക്കുക എന്നുള്ള പരിപൂർണമായ ഉത്തരവാദിത്വം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട്. പലപ്പോഴും നമ്മൾ ഈ സൂബോറയിൽ എത്ര പേര് സംബന്ധിക്കും എന്നൊരു ചോദ്യം പല സമയത്തും ചോദിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അതിന് വ്യക്തമായ മറുപടി അതിന്റെ ടെക്നിക്കൽ കാര്യങ്ങൾ നിർവഹിക്കുന്ന വ്യക്തിക്ക് നിശ്ചയമായിട്ടും പറയാനായിട്ട് സാധിക്കും. പക്ഷേ അതിന്റെ കണക്കെടുക്കുന്നതിനേക്കാൾ വലുതാണ്, ഞാൻ ഇന്ന് സംബന്ധിക്കുന്നത് മൂലം ഞാൻ ആർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിച്ചു, ആരെയൊക്കെ ഈ പ്രാർത്ഥനയുടെ ഭാഗമാക്കി സമ്മേളിപ്പിച്ചു, ആരോടൊക്കെ ഇങ്ങനൊരു പ്രാർത്ഥന ഉണ്ടെന്ന് എനിക്ക് പറയുവാനായിട്ടിടയായി. അങ്ങനെ ഒരു വിചിന്തനം, ഒരു ഇൻട്രോസ്പെക്ഷൻ കൂടി നടത്തുവാൻ മുഖാന്തരമാകട്ടെ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇന്ന് നമുക്ക് വേണ്ടി ഈ ശുശ്രൂഷ നടത്തുമ്പോൾ പ്രത്യേകിച്ച് ഒരു മുഖ്യ സന്ദേശം എല്ലാ ആഴ്ചയിലും നമുക്ക് കേൾക്കുവാൻ തക്കവണ്ണം അവസരം ലഭിക്കാറുണ്ട്. ഇന്ന് അതിനുവേണ്ടി ദൈവം നിയോഗിച്ചിരിക്കുന്നത് ബഹുമാനപ്പെട്ട ഡോക്ടർ വി സി വർഗീസ് അച്ഛനെയാണ്. ഇതിനു മുൻപും പല സന്ദർഭങ്ങളിൽ വളരെ ഭംഗിയായി വേദപുസ്തകത്തിലെ വാക്യങ്ങളെ, പ്രത്യേക വിഷയങ്ങളെ ഒരു പഠന വിഷയമാക്കുവാൻ തക്കവണ്ണം വളരെ ശ്രദ്ധാലുവായി പഠിച്ച ഒരു രീതി, പഠിപ്പിക്കുന്ന ഒരു രീതി നിലനിർത്തിക്കൊണ്ട് വളരെ ഭംഗിയായിട്ട് കാര്യങ്ങൾ ക്രമീകരിക്കാൻ തക്കവണ്ണം ദൈവം എടുത്തുപയോഗിക്കുന്ന ഒരു വ്യക്തിത്വമാണ് ബഹുമാനപ്പെട്ട ഡോക്ടർ വി സി വർഗീസ് അച്ഛൻ. മിക്കവാറും എല്ലാ മീറ്റിങ്ങുകളിലും അച്ഛൻ സംബന്ധിക്കാറുണ്ട്. അതിനുവേണ്ടി ബുധനാഴ്ചത്തെ പകൽക്കാലം, പ്രത്യേകിച്ച് ഉച്ചയ്ക്ക് മുൻപുള്ള സമയം കൃത്യമായിട്ട് അച്ഛൻ മാറ്റിവെക്കാറുമുണ്ട്. ഏറെ സന്തോഷത്തോടെ എല്ലാവരുടെയും പേരിൽ ബഹുമാനപ്പെട്ട അച്ഛനെ ഞാൻ ക്ഷണിക്കുകയും സ്വാഗതം ചെയ്യുകയും ചെയ്യുകയാണ്. ആ ഞാൻ ആ സന്ദേശത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് നമുക്കൊരു ഗീതം കൂടി ആലപിച്ചുകൊണ്ട് ദൈവം തമ്പുരാന്റെ സന്നിധിയിൽ നമ്മളെ തന്നെ സമർപ്പിക്കുവാൻ ഇടയാകട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. സുവിശേഷ ഗീതങ്ങളിലെ 344-ാമത്തെ ഗീതം 344. ഇന്നയോളം എന്നെ നടത്തി, ഇന്നയോളം എന്നെ പുലർത്തി, എന്റെ യേശു എത്ര നല്ലവൻ, അവൻ എന്നെന്നും മതിയായവൻ. ഈ ലോകത്ത് നമ്മൾ പണം കൊണ്ടോ പ്രതാപം കൊണ്ടോ അധികാരം കൊണ്ടോ എന്ത് നേടിയാലും ദൈവത്തിന്റെ കൃപ കൂടെ ഉണ്ടെങ്കിൽ അതിലാണ് നമ്മൾ നടക്കുന്നതും ചരിക്കുന്നതും ജീവിക്കുന്നതുമെന്നും പൂർണ്ണമായിട്ട് നമ്മളെ തന്നെ ബോധ്യപ്പെടുത്തുവാനും നമ്മളോടൊപ്പമുള്ളവരെ പഠിപ്പിക്കുവാനും ഈ ഗീതം നിശ്ചയമായും നമുക്ക് സാധിക്കും, ഉതകും എന്ന് പ്രത്യാശിക്കുന്നു. നമുക്ക് ഒരുമിച്ച് ചേർന്ന് ഈ ഗീതം ആലപിക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഇന്നയോളമെന്നെ നടത്തി, ഇന്നയോളമെന്നെ പുലർത്തി, എന്റെ യേശു എത്ര നല്ലവൻ, അവൻ എന്നെന്നും മതിയായവൻ, അവൻ എന്നെന്നും മതിയായവൻ, എന്റെ പാപഭാരമെല്ലാം തന്റെ ചുമലിൽ ഏറ്റുകൊണ്ട് എനിക്കായി കുരിശിൽ മരിച്ചു, എന്റെ യേശു എത്ര നല്ലവൻ, എന്റെ യേശു എത്ര നല്ലവൻ, എന്റെ ആവശ്യങ്ങൾ അറിഞ്ഞ് ആകാശത്തിൻ കിളി വാതിൽ തുറന്ന് എല്ലാം സമൃദ്ധിയ നൽകിയിടുന്ന എന്റെ യേശു എത്ര നല്ലവൻ, എന്റെ യേശു എത്ര നല്ലവൻ, മനോഭാരത്താലലഞ്ഞ് മനോവേദനയാൽ നിറഞ്ഞ് മനമുരുകി ഞാൻ കരഞ്ഞിടുമ്പോ എന്റെ യേശു എത്ര നല്ലവൻ, എന്റെ യേശു എത്ര നല്ലവൻ, ഒരു നാളും കൈവിടില്ല, ഒരു നാളും ഉപേക്ഷിക്കില്ല, ഒരു നാളും മറക്കുകില്ല, എന്റെ യേശു എത്ര നല്ലവൻ, എന്റെ ഇന്നയോളമെന്നെ നടത്തി, ഇന്നയോളമെന്നെ പുലർത്തി, എന്റെ യേശു എത്ര നല്ലവൻ, അവൻ എന്നെന്നും മതിയായവൻ, അവൻ എന്നെന്നും മതിയായവൻ. എന്നതിൽ സംബന്ധിക്കുകയും നേതൃത്വം നൽകുകയും ചെയ്യുന്ന എല്ലാ വൈദികരുടെ പേരിലും സമ്മേളിക്കുന്ന സോബോറോ പ്രാർത്ഥനയിലെ എല്ലാ വിശ്വാസ സമൂഹത്തിന്റെയും പേരിലും വളരെ സന്തോഷത്തോടെ ബഹുമാനപ്പെട്ട ഡോക്ടർ വി സി വർഗീസച്ചനെ ഇന്നത്തെ പ്രധാന സന്ദേശം ധ്യാനം നയിക്കുവാനായിട്ട് പ്രത്യേകമായി സ്വാഗതം ചെയ്യുന്നു. നമുക്ക് സശ്രദ്ധം ആ വചനങ്ങൾ ശ്രവിക്കുവാനായിട്ട് എല്ലാവർക്കും ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു.
അച്ഛനേറ്റവും നല്ല വാക്കുകൾക്കായിട്ട് അങ്ങേയറ്റം ദൈവത്തെ സ്തുതിക്കുന്നു, അച്ഛനോട് നന്ദിയും പറയുന്നു. പിതൃ പുത്ര പരിശുദ്ധാത്മാവെന്ന ത്രിയേക ദൈവത്തിന്റെ ധന്യനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഇന്ന് ഈ സുബോറ പ്രയറില് അല്പസമയം ധ്യാനിക്കുന്നതിന് വേണ്ടിയിട്ട് ബഹുമാനപ്പെട്ട രാജേഷത്തിൻ എന്നെ അനുവദിച്ചതിനായിട്ടുള്ള നന്ദിയും കൃതജ്ഞതയും സ്നേഹവും അച്ഛനോട് അറിയിക്കുന്നു. ഇതിൽ സംബന്ധിക്കുന്ന ഏറ്റവും ആദരണീയരായ വൈദികരെ, കർത്താവ് സ്നേഹമുള്ള സഹോദരി സഹോദരങ്ങളെ, നമ്മളെ വിശുദ്ധ ദൈവമാതാവിന്റെ വാങ്ങിപ്പിനോടനുബന്ധിച്ചുള്ള നോയമ്പുകൾ, അതുപോലെ തന്നെ പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ പൗലോസ്തുതിയൻ കതോലിക്ക ബാവായുടെ നിര്യാണത്തില് നമ്മൾ അതിനനുബന്ധിച്ചുള്ള ദുഃഖാർത്തരെ കഴിയുന്ന 40 ദിവസങ്ങളിലുള്ള നോയമ്പിലും നമ്മൾ സംബന്ധിച്ചുകൊണ്ട് ഇരിക്കുകയാണല്ലോ. പരിശുദ്ധ പിതാവ് ദൈവത്തിന്റെ സന്നിധിയിലിരുന്നു കൊണ്ട് നമുക്ക് വേണ്ടി മധ്യസ്ഥ നടത്തുന്നു എന്നതിന് യാതൊരു സംശയവുമില്ല. അതുപോലെ തന്നെ ഇമ്പങ്ങളുടെ പറദീസയിലിരുന്നു കൊണ്ട് അന്ത്യന്യായവിധി വരെയും ജീവനോടിരിക്കുന്ന പരിശുദ്ധ ദൈവമാതാവും നമുക്ക് വേണ്ടിയും മധ്യസ്ഥ നടത്തുന്നു. അതുപോലെയുള്ള പിതാക്കന്മാരെല്ലാവരും ജീവിച്ചിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, മധ്യസ്ഥ നടത്തുന്നു എന്നത് നമ്മുടെ സഭയുടെ പഠിപ്പിക്കലുകളും നമ്മുടെ വിശ്വാസത്തിന്റെ ഉറപ്പുമാണ്. ജീവിച്ചിരിക്കുന്നവരും വാങ്ങിപ്പോയവരും കൂടി ഒന്നിച്ച് ആണ് വിശുദ്ധ സഭയിലെ ആരാധനയിൽ സംബന്ധിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇൻവിസിബിൾ ചർച്ച് ആൻഡ് വിസിബിൾ ചർച്ച് എന്ന് പറയുന്നത്. ചർച്ച് നമ്മൾ നോക്കുമ്പോൾ ഒരു ബിൽഡിംഗ് ആയിട്ട് കാണാതെ അതിനെ ഫൗണ്ടേഷൻ സ്റ്റോൺ നോക്കിയാൽ വാങ്ങിപ്പോയവരും നിബിയന്മാരും സ്ത്രീഹന്മാരും ഒക്കെ ആയിട്ടുള്ള ഫൗണ്ടേഷനും ഫൗണ്ടേഷന്റെ മുകളിലോട്ട് കാണുന്ന ജീവിച്ചിരിക്കുന്നവരുമായിട്ടുള്ള ഒരു ഗ്രൂപ്പ് ആൾക്കാരെയാണ് ചർച്ച് എന്ന് പറയുന്നത്. ആ ചർച്ചില് ഉള്ള വിശ്വാസ സത്യങ്ങളെ വിശുദ്ധ വേദപുസ്തകവുമായിട്ട് ഈടും പാവം കലർന്ന് അങ്ങേയറ്റം യോജിച്ചിരിക്കുന്നു. ലാക്കന്മാർക്ക് നമുക്ക് തന്നിരിക്കുന്നതും അങ്ങനെ തന്നെയാണ്. വിശുദ്ധ ദൈവമാതാവിനെ കുറിച്ചും ഈ സമയം നാം ധാരാളം പ്രസംഗങ്ങൾ ഫേസ്ബുക്കിലും വാട്സപ്പിലും യൂട്യൂബിലും ഒക്കെ ആയിട്ട് ദൃശ്യ മാധ്യമ വിഭാഗങ്ങളിൽ നാം കേൾക്കുകയും കാണുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ അതിനകത്തേക്ക് കടന്ന് ആ കേട്ടതിനൊക്കെ ഒരു കരടായിട്ട് തീരാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ആ ഉദ്യമത്തിലേക്ക് ശ്രമിക്കുന്നില്ല. കാരണം രണ്ടാമത് നിങ്ങളത് കേട്ട് കഴിഞ്ഞാൽ തന്നെ ഒരു റെപ്പറ്റേഷന്റെ വിരസത അനുഭവപ്പെടും. അതുകൊണ്ട് ബലഹീനായ ഞാൻ ആ വാക്യത്തേക്ക് ശ്രമിക്കുന്നില്ല. പക്ഷേ ഈ അടുത്ത കാലത്ത് ഒന്ന് രണ്ടു പേര് ചോദിച്ചൊരു ചോദ്യത്തിന് മറുപടിയായിട്ട് ഞാൻ പറഞ്ഞു, ഇന്നത്തെ ഈ പ്രാർത്ഥനയിൽ കയറിയാല് ഞാൻ അതിനെ എല്ലാവർക്കുമായിട്ട് അതിന് മറുപടി കൊടുക്കാം, നിങ്ങൾക്ക് എത്രമാത്രം സ്വീകാര്യമാണോ എന്നുള്ളത് ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് നിങ്ങൾ തീരുമാനിക്കുക. വിശുദ്ധ കുർബാനയുടെ പോസ്റ്റ് കമ്മ്യൂണിയൻ എന്ന് പറയുന്നൊരു ഭാഗമുണ്ട്. എല്ലാവർക്കും അറിയാം, സാധാരണ പണ്ടൊക്കെ കൈമുത്തി കഴിഞ്ഞ് എല്ലാവരും അങ്ങ് പോകും, പിന്നെ പോയിട്ട് ഒരു ശുശ്രൂഷക്കാരനും പുരോഹിതനും മാത്രമേ ആ ബലിപീഠത്തിന് കാണത്തുള്ളൂ. ആ ശുശ്രൂഷക്കാരൻ ഓടി നടന്ന് ഒരു പാട്ടുമൊക്കെ പാടി ചെയ്യുന്ന ഒരു ഭാഗമുണ്ട്. എന്നാൽ ഇപ്പോൾ വന്നിട്ട് ആ ഭാഗം എന്റെ കടങ്ങളെ ശേഷം എന്നും പറഞ്ഞിട്ട് പള്ളിയില് ഒന്നിച്ചെല്ലാവരും കൂടെ പാടുകയും ശുശ്രൂഷിക്കുകയും ചെയ്യുന്ന ഒരു ഭാഗം വരുന്നുണ്ട്. അത് പോസ്റ്റ് കമ്മ്യൂണിയൻ 99% വാങ്ങിപ്പോയവർക്ക് വേണ്ടി നടത്തുന്നതാണ്. അതിന്റെ അവസാനമായിട്ട് ഒരു പ്രമേയ സെതറായി വായിക്കുന്നുണ്ട്, തന്റെ മരണം മൂലം നമ്മുടെ മരണത്തെ മായച്ചു കളഞ്ഞവരും തന്റെ ബലിയർപ്പണം മൂലം ആദാമിന്റെ സന്താനങ്ങൾക്കെല്ലാം പാപപരിഹാരം നൽകിയവനുമായ ഉത്തമനായ കർത്താവിനെ ഈ സമയത്ത് നാം ഓർത്ത് മഹത്വപ്പെടുത്തണമെന്നും പറഞ്ഞൊരു ഒരു പ്രമേയന്റെ ഭാഗമുണ്ട്. അത് കഴിഞ്ഞിട്ട് വരുന്നൊരു എത്രയുണ്ട്. കർത്താവ് ഇന്നലെ ദാസർക്കും ദാസികൾക്കും വേണ്ടി ഇന്ന് ഞങ്ങൾ അണച്ചിരിക്കുന്ന ഈ കുർബാനെ അവർക്ക് പരിമളവാസനയായി ഭവിക്കുമാറാകണമേ. കർത്താവ് നിന്റെ തിരുവിഷ്ടയിൽ പ്രീതിപ്പെട്ട് കരുണയോടെ അവർക്ക് ആശ്വാസം നൽകുകയും ചെയ്യണമേ. ഇത് വായിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ വരുന്ന ഒരു നാല് ലൈനിനോട് ഒരു എക്ബയുണ്ട്. അതാണ്, പാതകന് റൂബേലിന് ജീവൻ മൂശ മൃഗബലിയാൽ നൽകി എങ്കിൽ ജീവനെഴും നിൻ ബലിയാലെ വിശ്വാസികളായ മരിച്ചവർക്ക് എങ്ങെത്ര ഗുണം കൂടും എന്ന് പറഞ്ഞിട്ട് അവസാനിപ്പിക്കുകയാണ്. മലയാളത്തിലെ പാതകന റൂബേലിൽ നിന്ന് വായിച്ച് പാടിക്കേട്ടപ്പോൾ ഞാൻ ആദ്യകാലത്തൊക്കെ ചിന്തിച്ചിട്ടുണ്ട്, ഈ റൂബേൻ ഒരു വലിയ കൊലപാതകയായിരുന്നു എന്ന്. പാതകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊലപാതകമാണ് ചെയ്തു എന്നുള്ള ഒരു അർത്ഥത്തിലാണ് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത്. എന്നാ പിന്നീടാണ് അത് മനസ്സിലായത്, കൊലപാതകമല്ല പാതകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാപിയായ ഒരു മനുഷ്യൻ, പാപം ചെയ്തവൻ, തെറ്റ് ചെയ്തവൻ എന്നുള്ള അർത്ഥത്തിലായിരിക്കാം മലയാളത്തിൽ അത് ഉപയോഗിച്ചിരിക്കുന്നത്. എന്നെക്കാട്ടും മലയാളം നന്നായിട്ട് കൈകാര്യം ചെയ്യുന്ന ബഹുമാനപ്പെട്ട ഐസക്കത്തിനൊക്കെയുണ്ട്, അവർക്കറിയാം അതിന്റെ യഥാർത്ഥ മീനിങ്. എന്നാൽ അത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്നത്, ഇഫ് മോസസ് ഗേവ് ലൈഫ് ടു സിൻഫുൾ റൂബേൻ ബൈ ദ ബ്ലഡ് ഓഫ് ബീസ്റ്റ്, മച്ച് മോർ ഷാൽ ദ ഫെയ്ത്ത്ഫുൾ ദാറ്റ് റിസീവ് ഫോർ ഹും ദിസ് ലിവിംഗ് സാക്രിഫൈസ് വാസ് റേസ്ഡ്. ഇവിടെ വ്യക്തമായി പാതകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിൻഫുൾ റൂബേൻ എന്നുള്ളതാണ്. ഈ റൂബേല് എന്ന് പറഞ്ഞിരിക്കുന്ന ഈ റൂബേൻ ആരായിരുന്നു, ഈ റൂബേൻ എന്തായിരുന്നു, ഈ സംഭവങ്ങൾ എവിടെയാണ് ഇത് റെക്കോർഡ് ചെയ്തിരിക്കുന്നത് എന്ന് എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് മിക്കവർക്കും ഒക്കെ അറിയാമായിരിക്കും. എങ്കിലും ഞാൻ ഒരു ചെറിയൊരു അവലോകനം നടത്തുകയാണ്. ഇസ്രായേലിന്റെ വർഷിപ്പിനോടനുബന്ധിച്ച് അവർക്കൊരു സാക്രിഫിഷ്യൽ സിസ്റ്റം ഉണ്ടായിരുന്നു. ആ സാക്രിഫിഷ്യൽ സിസ്റ്റത്തില് ഒന്ന് വോളണ്ടറി സാക്രിഫൈസ് അല്ലെങ്കിൽ സ്വമേധയാ ചെയ്യുന്ന യാഗങ്ങൾ, സ്വമേധയാഗങ്ങൾ എന്ന് പറയും. രണ്ടാമത്തേത് മാൻഡറ്ററി സാക്രിഫൈസ്, ഒരു മനുഷ്യൻ ചെയ്തിരിക്കേണ്ടതായിട്ടുള്ള കടപ്പെട്ട യാഗങ്ങളുണ്ട്. അതിനകത്ത് സിൻ ഓഫറിംഗ് എന്നും പറഞ്ഞുകൊണ്ട് പാപപരിഹാരമായിട്ട് ചെയ്യുന്നത്, അതിനു വേണ്ടിയിട്ട് കാള, ആട്ടുപോറ്റിനെ, അതുപോലെയുള്ള പെണ്ണാള്, പിന്നെ ലാമ്പ്, പിജിയന്, ഇങ്ങനെയുള്ള ജീവനുള്ള ജന്തുക്കളെ കൊണ്ടുവന്ന് സാക്രിഫൈസ് ചെയ്യുന്ന ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു. ആ സിസ്റ്റത്തിലൂടെ അവർക്ക് പാപമോചനം ലഭിച്ചു എന്ന് അവർ വിശ്വസിച്ചിരുന്നു. എന്നാൽ യേശു ക്രിസ്തുവിന്റെ യാഗത്തോടുകൂടി എന്നേക്കുമായിട്ട് മൃഗബലികൾ അവസാനിച്ചിരിക്കുന്നു. പിന്നീടുള്ള ജീവനുള്ള ബലിയാകുന്ന കർത്താവ് ആദാം മുതൽ ഇന്നുവരെയും ഇനിയും ജനിക്കുവാനിരിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ബലിയായി തീർന്നു. അതിനാണ് സാൽവേഷൻ എന്ന് പറയുന്നത്, അല്ല രക്ഷയെന്ന് പറയുന്നത്. രക്ഷയ്ക്ക് മൂന്ന് തലങ്ങളുണ്ട്. അതിൽ ഞാൻ രക്ഷിക്കപ്പെട്ടു, രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു, രക്ഷിക്കപ്പെടും. ഐ വാസ് സേവ്ഡ്, ഐ ആം ബീയിങ് സേവ്ഡ്, ഐ വിൽ ബി സേവ്ഡ്. ഐ വാസ് സേവ്ഡ് ഫ്രം ദ പെനാൽറ്റി ഓഫ് ദ സിൻ ആൻഡ് ഐ ആം ബീയിങ് സേവ്ഡ് ഫ്രം ദ പവർ ഓഫ് ദ സിൻ. ഐ വിൽ ബി സേവ്ഡ് ഫ്രം ദ പ്രസൻസ് ഓഫ് ദ സിൻ. ഇതാണ് മൂന്ന് അവസ്ഥ എന്ന് പറയുന്നത്. ഫ്രം ദ പെനാൽറ്റി ഓഫ് ദ സിന്നിൽ നമ്മൾ രക്ഷപ്പെട്ടു. എന്നാൽ ആ രക്ഷയ്ക്ക് ഉപയുക്തമായ വിധത്തിൽ നാം ജീവിക്കണമെങ്കിൽ നമ്മളെ ബീയിങ് സേവ്ഡ്, നമ്മുടെ പവർ ഓഫ് ദ സിന്നിൽ നിന്ന് നമ്മൾ രക്ഷപ്പെട്ടുകൊണ്ടിരിക്കണം. ലാസ്റ്റാണ് ദ പ്രസൻസ് ഓഫ് ദ സിൻ. ഈ പ്രസൻസ് ഓഫ് ദ സിൻ ഈസ് വേൾഡിൽ എല്ലായിടത്തും ഉണ്ട്, എപ്പോഴും ഉണ്ട്. അതില്ലാതാകണമെങ്കിൽ ഒരു പുതിയ ആകാശവും ഒരു പുതിയ യുഗം അല്ലെങ്കിൽ പുതിയ ഭൂമിയും ഉണ്ടാകണം. അവിടെയാണ് നീതി വസിക്കുന്ന ഒരാകാശവും ഒരു നിയമവും ഉണ്ടാകുന്നത്. അവിടെ ദൈവം നമ്മോടുകൂടി എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്നുള്ള പേരുമായിട്ട് ദൈവം നമ്മോട് കൊണ്ടായിരിക്കും. ദാറ്റ് ഈസ് ദ ഫുൾഫിൽമെന്റ് ഓഫ് ദ സാൽവേഷൻ. ഞാൻ സാൽവേഷനെ കുറിച്ച് പറഞ്ഞ് ഈ പിന്നെ യഹൂദന്മാരുടെ സാക്രിഫിഷ്യൽ സിസ്റ്റത്തെ കുറിച്ച് പറയുകയായിരുന്നു. അതാണ് ഈ റൂബേലിന് വേണ്ടിയിട്ട് മോശ കഴിച്ചത്. മോശയും റൂബേലും ജീവിച്ചിരിക്കുന്ന ഏകദേശം 500-600 വർഷങ്ങൾക്ക് വ്യത്യാസമുണ്ട്. ഹു വാസ് ദ റൂബേൻ? റൂബേൻ ഉൽപ്പത്തി പുസ്തകം 29:32 നോക്കി കഴിഞ്ഞാൽ റൂബേൻ ഇസ് ദ ഫസ്റ്റ് സൺ ഓഫ് ജേക്കബ് ഫ്രം ലിയ. ജേക്കബിന്റെ ആദ്യത്തെ ഭാര്യ 7 വർഷം പിന്നെ ലേബാനുമായിട്ട് അടിമ വേറെ ചെയ്തതിന് ശേഷം റേച്ചലിനെ കിട്ടുമെന്ന് വിചാരിച്ചു, പക്ഷെ കിട്ടിയത് പിന്നെ ലിയയാണ്. ലിയയുടെ മൂത്ത മകനാണ് ഈ റൂബേൻ. അത് റൂബായ പിന്നെ റൂമേനെ സിമിയോ, ലീവായി, ജൂഡ, അത് കഴിഞ്ഞ് ലിയയുടെ മക്കളായിരുന്നു. ലിയയുടെ മെയ്ഡ് ആയിരുന്ന സിൽഫായുടെ മക്കളാണ് ഇഷഹാർ, ഡൈന, അൻസബുലൂൺ. ഈ ദീനയുടെ പേര് അലിഷ്നകത്ത് വരത്തില്ല, കാരണം പേട്രിയോട്ടിക്കൽ സൊസൈറ്റി ആയതുകൊണ്ട് ആണുങ്ങളുടെ പേര് മാത്രമേ അതിനകത്ത് വരത്തുള്ളൂ. ഈ ദീന എന്ന് പറഞ്ഞ, അല്ലെങ്കിൽ ദീനാമ്മയെന്ന് നമ്മളൊക്കെ ഇപ്പം വിളിക്കുന്ന ഈ ദീന എന്നും പറഞ്ഞൊരു പെൺകുട്ടി ഇവിടെ ഈ 12 പേരിലെ ഒരു സഹോദരിയായിട്ടുണ്ടായിരുന്നു. ആ സഹോദരിക്ക് എന്ത് സംഭവിച്ചു, അവിടെ അവ്യേതയായി നിൽക്കേണ്ടി വന്ന കാര്യം, അതിനകത്തെക്കുറിച്ചൊക്കെ വിശദമായിട്ട് അങ്ങോട്ട് കിടക്കുന്നില്ല, അതവിടെ നിൽക്കട്ടെ. എന്നാൽ റേച്ചലിന്റെ, അല്ലെങ്കിൽ 14 വർഷം റേച്ചലിന് വേണ്ടിയിട്ട് അധ്വാനിച്ച് വില ചെയ്തിരുന്ന യാക്കോബിന് റേച്ചലിനെ കിട്ടി 14 വർഷം കഴിഞ്ഞ്. റേച്ചലിൽ നിന്നും ഉണ്ടായതാണ് ജോസഫ് ആൻഡ് ബെഞ്ചമിൻ. റേച്ചലിന്റെ മെയ്ഡാണ് ബിൽഹ. ആ ബിൽഹായിൽ നിന്നും ഉണ്ടായതാണ് ഡാൻ, നഫ്താലി, ആഷ ആൻഡ് ഗാൽ. അങ്ങനെ ഇവരെല്ലാവരിലും ഏറ്റവും മൂത്തവനാണ് റൂബേൻ. മൂത്തവന്റെ പിന്നെ ജ്യേഷ്ഠ അവകാശം അവന് ലഭിക്കേണ്ടതായിരുന്നു, പക്ഷേ അവനത് നഷ്ടപ്പെട്ട് കിടന്നു. ആ നഷ്ടപ്പെട്ടു പോയവന്റെ പാപം എന്താണ് എന്ന് ഉൽപ്പത്തി പുസ്തകത്തിന് 35:22-23 കഴിഞ്ഞ് ആ ഭാഗത്ത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇസ്രായേൽ യാത്ര പുറപ്പെട്ടു, ഏതേർ ഗോപുരവാതിലിനപ്പുറം കൂടാരമടിച്ചു. ഇസ്രായേൽ ആ ദേശത്തെ പാർക്കുമ്പോൾ റൂബേൻ ചെന്ന് അവന്റെ അപ്പന്റെ വെപ്പാട്ടിയായ ബിൽഹയോടുകൂടെ ശയിച്ചു. ഇസ്രായേൽ അത് കേട്ടു. അതാണ് അവന്റെ പാപം ചെയ്തിരിക്കുന്നത്. എന്നാല് റൂബേനിന്റെ ജ്യേഷ്ഠാവകാശം നഷ്ടമായത് ദിനവൃത്താന്ത 5:1 വളരെ വൃത്തിയായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇസ്രായേലിന്റെ ആദിജാതനായ റൂബേലിന്റെ പുത്രന്മാർ, അവനല്ലോ ആദിജാതൻ, എങ്കിലും അവൻ അവന്റെ പിതാവിന്റെ ശയ്യയെ അശുദ്ധമാക്കിയതുകൊണ്ട് അവന്റെ ജ്യേഷ്ഠാവകാശം ഇസ്രായേലിന്റെ പുത്രന്മാരായ ജോസേപ്പിന്റെ പുത്രന്മാർക്ക് ലഭിച്ചു. ജോസേപ്പിന് ആ ഡബിൾ പോർഷൻ ലഭിച്ചു. അതുകൊണ്ടാണ് ജോസേപ്പിന്റെ മക്കളായ മനാസയ്ക്കും എഫ്രൈമിനും ഓരോ അവകാശം പിന്നെ യോശുവ വിഭജിച്ചു കൊടുത്തത്. അപ്പോൾ മൂത്തവനായ റൂബേലിനെ നഷ്ടപ്പെട്ടുപോയി. എല്ലാ ഈ ഹോൾ ഹിസ്റ്ററിയിൽ നോക്കിക്കഴിഞ്ഞാൽ മൂത്ത മക്കൾക്ക് മുഴുവൻ നഷ്ടമാണ് വരുന്നത്. കെയിന്, അവന്റെ സന്തതി, കായന്റെ പരമ്പര, ഹാബേലിനെ കൊന്നു, അത് കഴിഞ്ഞ് സേത്തിന്റെ ലൈൻ വരുന്നു. ഈ രണ്ട് ലൈനും കൂടെ എപ്പോഴും ഇടർച്ചയിലായിട്ട് പോയിക്കൊണ്ടിരുന്നത്. ഏശാവും യാക്കോബിനെ നോക്കി, ഏശാവിനെ തിരസ്കരിച്ചു, യാക്കോബിനെ പിന്നെ സ്വീകരിച്ചു. ഈ മൂത്ത മക്കൾക്കുള്ള നഷ്ടം, അതായത് ആദ്യമായ ആദാമിനെ, രണ്ടാമത്തെ സൃഷ്ടിയായ ആദാം, രണ്ടാമത്തെ ആദാമാണ് ക്രിസ്തുവാണ് അതിനെ റെക്ടിഫൈ ചെയ്യുന്നത്. അപ്പൊ മൂത്തവനായിട്ടുള്ള ഇവന്റെ നഷ്ടം വരുന്നുണ്ട്. അപ്പൊ ഇവന്റെ പേരുകൾ ഓർത്ത് ഇവരെ ഈ ഇസ്രായേലിന്റെ എല്ലാവരുടെയും പേരുകൾ ഓർക്കുന്നതിന് പകരം അവരുടെ ട്രൈബൽ ഹെഡിന്റെ പേരാണ് ഓർക്കുന്നത്. അവരുടെ ബലിയില്, മോശയുടെ ബലിയില് മോശ പൗരോഹിത്യ ശുശ്രൂഷകൾ ആരംഭിക്കുന്നതിന്റെ അഹ്റോനെ തെരഞ്ഞെടുക്കുകയും അഹ്റോന്റെ വസ്ത്രങ്ങളും അതിനുവേണ്ടിയിട്ടുള്ള ശുശ്രൂഷ മര്യാദകളും സമാഗമന കൂടാരം എങ്ങനെ ഉണ്ടാക്കണമെന്നും മോശയ്ക്ക് മലയിൽ വെച്ച് കാണിച്ചു കൊടുത്ത ദൈവം. അതനുസരിച്ച് മോശ താഴെ വന്നു കഴിഞ്ഞ് അഹ്റോനെ പിന്നെ ഡെഡിക്കേറ്റ് ചെയ്ത് അഹ്റോന്റെ വസ്ത്രാദികൾ ഉണ്ടാക്കി. അതുകൊണ്ട് അതിൽ നിന്നും ഇസ്രായേൽ മക്കൾക്ക് വേണ്ടിയിട്ടുള്ള യാഗങ്ങൾ നടത്തുന്നതിന് വേണ്ടി നിശ്ചയിച്ചു. അഹ്റോൻ എഫോദ് എന്ന് പറയുന്ന ബ്രസ്റ്റ് പ്ലേറ്റ് അല്ലെങ്കിൽ ഒരു തുണി പിന്നെ ഇട്ടിട്ടുണ്ട്. അത് നമ്മുടെ അജമാരൊക്കെ എഴുന്ന ഹൈമനിക്ക മാതിരി എന്ന് വിചാരിച്ചു. അതിനകത്ത് ഇസ്രായേൽ മക്കളുടെ 12 പേരുടെയും പേരുകൾ കുത്തിയ 12 പിന്നെ രത്നക്കല്ലുകൾ പതിച്ചിരുന്നു. അതുപോലെ അവന്റെ അഹ്റോന്റെ 2 ഷോൾഡർ മേലിലും ഇടത്തെ ഷോൾഡറിലും വലത്തെ ഷോൾഡറിലും 6 രത്നക്കല്ലുകൾ ഇസ്രായേലിന്റെ 6 ഗോത്രങ്ങളെ വെച്ച് വഹിച്ചിരുന്നു. എന്തുകൊണ്ടാണ് ഈ ബ്രസ്റ്റ് പ്ലേറ്റിലെ 12 ഗോത്രങ്ങളെ ഓർക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ദേ ആർ ക്ലോസർ ടു ദ ഹാർട്ട് ഓഫ് ദ ഇസ്രായേലൈറ്റ്സ്. ആ ഇസ്രായേലിന്റെ എല്ലാവരുടെയും പേരുകളെ, ആ ഗോത്രപിതാക്കന്മാരുടെ പേരുകള്, അവരുടെ പ്രോ ജനറേഷൻ തന്നിരിക്കുന്ന അവരുടെ അവകാശികളെ അല്ലെങ്കിൽ താഴോട്ടുള്ള അവരുടെ സന്താനങ്ങളെ, ഇവരെയൊക്കെ ക്ലോസർ ടു ദ ഹാർട്ട് ഓഫ് ദ ഹൈ പ്രീസ്റ്റ്, അഹ്റോന്റെ ഹൃദയത്തോട് ചേർത്ത് വെച്ചിരിക്കുകയായിരുന്നു. സ്നേഹിക്കണം, വാങ്ങിപ്പോയവരെ സ്നേഹിച്ച് അവരെ തന്റെ ഹൃദയത്തിൽ ചേർത്ത് വെച്ചുകൊള്ളണം എന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവിടെ ദൈവം അഹ്റോനെ അങ്ങനെ ഒരു 12 കല്ലുകൾ കൊടുത്ത് അവരെ ബ്രസ്റ്റ് പ്ലേറ്റിൽ ചേർത്ത് വെച്ചിരിക്കുന്നത്. പിന്നെ 6 കല്ലുകൾ വെച്ച് 2 ഷോൾഡറിലും വെച്ചിരുന്നത്. ഷോൾഡർ ഈസ് ദ വൺ ടു ടേക്ക് ദ ഹെവി ലോഡ്, അവരുടെ പാപങ്ങളെ വഹിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഈ ഒരു യാഗമാണ്, മൃഗബലിയാണ് അന്ന് നടത്തിക്കൊണ്ട്. അതാണ് മോശം നടത്തിയിരിക്കുന്ന മൃഗബലിയാൽ. ഇവനെ, ഈ റൂബനെ എങ്ങനെ രക്ഷിച്ചത്? ജീവന് പിന്നെ മൃഗബലിയാൽ റൂബേലിന് ജീവൻ നൽകിയത്, ദാറ്റ് ഇസ് ദ മൃഗബലിയാണ് അവിടെ കാണിച്ചിരിക്കുന്നത്. അത് നിന്നു കഴിഞ്ഞാണ് കർത്താവിന്റെ മൃഗബലി. നമ്മള് സാധാരണ, നിങ്ങള് പലരും നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഓർക്കുന്നതിന് വേണ്ടിയിട്ട്, അവരുടെ പ്രത്യേക ദിവസങ്ങളിൽ ഓർക്കുന്നതിന് വേണ്ടിയിട്ട് പേരെഴുതി പട്ടക്കാരൻ്റെ കൊടുക്കും. ഇത് അറ്റ്ലീസ്റ്റ് 4 പ്രാവശ്യമെങ്കിലും വിശുദ്ധ ത്രോണോസിൽ ഓർക്കുന്നുണ്ട്. തിയോബയ്ക്ക് ഒരുക്ക ശുശ്രൂഷയിൽ കയറുമ്പോൾ തൊട്ട് അവസാനത്തെ ആ കൺക്ലൂഷൻ പ്രയറിന് മുൻപായിട്ട് പട്ടക്കാരന് മുട്ടുകുത്തിയിരുന്ന ത്രോണോസിന്മേൽ ഈ പേരുകൾ പിന്നെയും ഓർക്കുന്നുണ്ട്. അതുകൊണ്ട് ചില ആൾക്കാർ ഓടി വന്ന് ഇടയ്ക്ക് ഈ പിന്നെ വിശ്വാസ പ്രമാണത്തിന്റെ സമയത്ത് പേര് കൊണ്ട് എഴുതി തരുന്ന കാണാം. പക്ഷേ അതല്ല അതിന്റെ യഥാർത്ഥമായിട്ടുള്ള രീതി. അത് പട്ടക്കാരൻ തിയോബോക്ക് കയറുമ്പോൾ തന്നെ ഈ പേപ്പറുകൾ എഴുതിയത് അവിടെ കിട്ടിയിരിക്കണം. എങ്കിൽ മാത്രമേ പട്ടക്കാരനതിന് അന്നേരം തൊട്ട് ഈ പേരുകൾ ഓർക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അതുകൊണ്ടാണ് ഈ നമ്മളെ രാത്രി പ്രാർത്ഥനയിൽ പ്രാർത്ഥിക്കുന്നത്, ആർക്കായ കാഴ്ചകൾ ഇവിടെയാണ്, കിന്നോ ഭാഗ്യം അവനെ ഏറ്റവും മേൽസ്വർഗത്തിൽ അവൻ ഓർമ്മയതുണ്ടാകും. ഗോത്രപ്പേരുകൾ ഓർമ്മയ്ക്കായി കർത്താവിൻ മുൻപിൽ കാൺമാൻ കല്ലുകൾ മൂശ കൊത്തിയതോർക്കുമ്പോൾ നിങ്ങൾ തൻ പേരുകളെ ഓർക്കാനും പള്ളിയിൽ ഇവിടെ എഴുതാനും മേൽസ്വർഗത്തിൽ മസിയാതൻ വരവിൽ തന്നോടവർ മോദിപ്പാനും ചേർപ്പയും പ്രിസ്തായ പ്രിസ്തായ എന്ന് പറഞ്ഞ വിരിക്കൂട്ട്, പ്രണോസിന്റെ വിരിക്കൂട്ടിൽ ഓർക്കാനും ഇവരുടെ പേരുകൾ എഴുതി ചേർക്കുന്ന ഓർക്കപ്പെടണം. ജനസീസ് 49:3 പോയി കഴിഞ്ഞാൽ അവിടെ കാണാം ഇസ്രായേലിലെ ഒരു അനുഗ്രഹം എല്ലാ മക്കൾക്കും കൊടുക്കുന്നുണ്ട്. അതിന് റൂബേനെ വിളിച്ചിട്ട് വാങ്ങിച്ചു, നീ എന്റെ ആദിജാതൻ, എന്റെ വീര്യവും എന്റെ ശക്തിയുടെ ആദിഫലവും ശ്രേഷ്ഠയുടെ വൈശിഷ്ട്യവും. അത് എന്നാൽ നീ വെള്ളം പോലെ തുളുമ്പുന്നവനാണ്, നിനക്കൊരു സ്ഥിരതയില്ലാത്തവനാണ്, അൺസ്റ്റഡി മേൻ ആണ് നീ. അതാണ് ജാക്കോബ് കൊടുത്തിരുന്ന ഒരു അനുഗ്രഹം. യു ആർ എ വെരി അൺസ്റ്റഡി, അൺസ്റ്റേബിൾ, അങ്ങനെയുള്ള മനുഷ്യനാണ്. വെള്ളം പോലെ തുളുമ്പ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ബുക്ക് ഓഫ് ജൂബിലി എന്നും പറഞ്ഞൊരു പുസ്തകമുണ്ട്. അത് ഉൽപ്പത്തി പുസ്തകത്തിന്റെ ഒരു അപ്പോക്രിഫൽ റൈറ്റിംഗ് ആണ്. യഹൂദന്മാരുടെ ഇടയിലെ പ്രചരമായിട്ടുള്ള ഒരു ബുക്കാണ് ദ ബുക്ക് ഓഫ് ജൂബിലി. അതിനകത്ത് ഈ റൂബേന്റെ സിന്നിനെ കുറിച്ചും കുറെ എക്സ്പ്ലിസിറ്റായിട്ട് വിവരിച്ചിട്ടുണ്ട്. റൂബേൻ അവനെ എങ്ങനെയോ പിന്നെ ബിൽഹ കുളിക്കുന്നത് കാണുവാനിടയായി. അവന്റെ മനസ്സിലെ ബിൽഹയുടെ സൗന്ദര്യം അങ്ങ് പതിഞ്ഞു. പതിഞ്ഞു കഴിഞ്ഞ് അവൻ പിന്നെ അതിനെക്കുറിച്ച് ഇങ്ങനെ ചിന്തിക്കുക, എങ്ങനെയാണ് ബിൽഹയെ പ്രാപിക്കണമെന്ന്. ആ അവസരത്തിലാണ് യാക്കോബ് അവിടെ നിന്നും മാറി പല ദിവസത്തേക്ക് ദൂരെ പോകുന്നതും ബിൽഹയുടെ ടെന്റിലേക്ക് റൂബൻ കടന്നു ചെല്ലുന്നതും. എന്നാൽ അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകാം, ബിൽഹ വാസ് ആൾസോ എ വില്ലിംഗ് പാർട്ട്ണർ. അവർക്ക് ഒച്ച വയ്ക്കാമായിരുന്നു, അവർക്ക് ഒബ്ജക്ട് ചെയ്യാമായിരുന്നു, അടുത്ത ടെന്റിൽ നിന്ന് ആൾക്കാരെ വിളിച്ചു കൂട്ടാമായിരുന്നു. അവൾ ഇതൊന്നും ചെയ്തില്ലെങ്കിലും ഷീ വാസ് എ വില്ലിംഗ് പാർട്ട്ണർ എന്നാണ് ബൈബിൾ കമന്റേറ്റേഴ്സ് പറഞ്ഞിരിക്കുന്നത്. എനിവേ, ഹീ ഡിഡ് ദ വെരി സിൻഫുൾ തിങ്. അപ്പന്റെ ഭാര്യയെ പരിഗ്രഹിക്കരുത്, വെച്ചോണ്ടിരിക്കരുത് എന്ന് ഒരു നിയമമുള്ളതുകൊണ്ട് ആ നിയമത്തിന് എതിരായിട്ടാണ് അവൻ പ്രവർത്തിച്ചിരിക്കുന്നത്. അതുപോലെ ഇസ്രായേല് എവിടെയാണ് ജ്യേഷ്ഠാവകാശം നഷ്ടമായത്? ഞാൻ പറഞ്ഞത് ദിനവൃത്താന്തം അല്ലെങ്കിൽ ക്രോണിക്കലിലെ 5:1 ഇസ്രായേലിന്റെ ആദിജാതനായിട്ടുള്ള അവന് ജ്യേഷ്ഠാവായ ഇസ്രായേലിന്റെ പുത്രന്മാരായ യോസേഫിന് ലഭിച്ചു. റൂബേൻ സീം ടു ഹാവ് ബീൻ ആൻ ആർഡന്റ് ഇംപെച്വസ് അൺസ്റ്റേബിൾ പേഴ്സണാലിറ്റി, അൺബാലൻസ്ഡ് ആൻഡ് അൺസ്റ്റേബിൾ പേഴ്സണാലിറ്റി. വെള്ളം ചൂടുകൊണ്ട് തിളയ്ക്കുന്നത് പോലെയുള്ള സ്വഭാവ ഗുണം. തീ ഇല്ലാതെ വരുമ്പോൾ വെള്ളം തിളപ്പ് നിൽക്കും, അത് പിന്നെ അനങ്ങത്തില്ല. അങ്ങനെയാണ് ദാറ്റ് വാസ് ഹിസ് ക്യാരക്ടർ. അപ്പം ഡിട്രോണോമി ആവർത്തന പുസ്തകത്തിന്റെ ആവർത്തന പുസ്തകം എന്ന് പറയുന്നത് തന്നെ സെക്കൻഡ് ലോ എന്നാണ് അതിന്റെ അർത്ഥം. 22:30 പറഞ്ഞിട്ടുണ്ട്, അപ്പന്റെ ഭാര്യയെ ആരും പരിഗ്രഹിക്കരുത്, അപ്പന്റെ വസ്ത്രം നീക്കുകയും വരുത് എന്നുള്ള രണ്ടാമത്തെ ഒരു നിയമമാണ് അവിടെ. ആവർത്തനം 33:6 റൂബേൻ മരിക്കാതെ ജീവിച്ചിരിക്കട്ടെ, ഇത് മോശയുടെ പ്രാർത്ഥനയാണ്. ദ ബ്ലെസ്സിംഗ്സ് ഓഫ് ദ ട്രൈബ്സ്, ഈ മോശയുടെ പ്രാർത്ഥനയാണ് അവിടെ കാണുന്നത്. റൂബേൻ മരിക്കാതെ ജീവിച്ചിരിക്കട്ടെ എന്ന് മോശ പ്രാർത്ഥിച്ച് ആ മൃഗബലിയെ അവിടെ നടത്തിയിരിക്കുന്നു. അതാണ് റൂബേൻ മൂശ മൃഗബലിയാൽ റൂബേനെ ജീവിപ്പിച്ചുവെങ്കിൽ. അപ്പൊ റൂബേൻ എന്ന് പറഞ്ഞാൽ റൂബേന്റെ താഴോട്ട് വരുന്ന എല്ലാ ജനറേഷനും അവര് നമ്പേഴ്സ് എടുക്കുന്നുണ്ട്. ആ നമ്പേഴ്സില് അവർക്ക് ഒരുപാട് നഷ്ടങ്ങൾ വരുന്നുണ്ട്. അതിന്റെ കുലം ഇല്ലാതെയായി പോകുന്ന ഒരു അവസരം വന്നപ്പോഴാണ് മോശ പ്രാർത്ഥിച്ചത്. അതുപോലെ ജനസീസ് 49 ഡ്യൂട്രണോമി 33:6-25 വാക്യങ്ങൾ പ്രാവശ്യത്തിൽ രണ്ട് അനുഗ്രഹങ്ങൾ കാണാം. ഒന്ന് ജനസീസ് 49 യാക്കോബിന്റെ ബ്ലെസ്സിങ്സ് ആണ്. അതുപോലെ ഡ്യൂട്രണോമി 33:6-25 മോശയുടെ ബ്ലെസ്സിങ്സ് ആണ്. മോശയുടെ അവസാനം എല്ലാ ഗോത്രങ്ങളെയും മോശ അനുഗ്രഹിക്കുന്നതാണ്. യാക്കോബ് ജേക്കബ് വ്യൂഡ് ഹിസ് സൺസ് ഇൻ ദ പേഴ്സണൽ ഹിസ്റ്ററി. ജേക്കബ് പ്രസന്റഡ് human failure and sin. Jacob told of the human acts and judgment. Jacob avarude personality adayathu avarude pinne temperamental anusarichana avarku vidhi nalgiyathu rendu vidathulla. But when you read Deuteronomy 33:6-25 vare adane kurichu padichu kaniyal Moses viewed them in a covenant relationship with the Lord. Moses told of divine faithfulness and loving kindness. Moses gave divine counsels with blessings following from the future restoration and glory of the 12 tribes. ഈ രണ്ട് അനുഗ്രഹങ്ങൾ, ഒന്ന് ഭൗതികമായിട്ടുള്ള അനുഗ്രഹങ്ങൾ യാക്കോബ് നൽകിയെങ്കിൽ അതിന്റെ സ്പിരിച്വൽ ആയിട്ടുള്ള വിധത്തിലുള്ള അനുഗ്രഹമാണ് പിന്നെ മോശം നൽകുന്നത്. മോസസ് വാസ് എ ടൈപ്പ് ഓഫ് ക്രൈസ്റ്റ് എന്നാണ് നമുക്ക് കൺക്ലൂഷൻ ചെയ്യാം. സിൻ ഇസ് ഫോർഗിവൻ. വാട്ട് അവർ ദ സിൻ, ഇഫ് യു റിപ്പൻഡ് ഇറ്റ് ഡെഫിനറ്റ്ലി ഗോഡ് വിൽ ഫോർഗിവ്. ബട്ട് ദ കോൺസിക്വൻസസ് ഓഫ് ദ സിൻ ഹാസ് ടു ബി ഫേസ്ഡ്. The consequences of the sin has to be faced. Adam sinned. Adam's sin was forgiven. But the consequences is followed the whole humanity. Moses sinned. He faced the consequences. Moses, he was a murderer. Peter sinned. He is the denier. He faced the consequences. Otherwise, Abraham sinned, and Jacob sinned. He faced the consequences. David sinned. He faced the consequences. അത് ചെയ്യാതെ കോൺസിക്വൻസ് ചെയ്യാതെ ഈ ലോകത്തു നിന്നും പോകാൻ പറ്റത്തില്ല. ഇറ്റ് വിൽ ബി ദർ, ഇറ്റ് ഫോളോ യു. ദ സിൻ വിൽ ബി ഫോർ ഗിവൺ, ബട്ട് ദ ആക്ട്സ് ഓർ ദ കോൺസിക്വൻസസ് വിൽ ഫോളോ യു. And Peter, Paul, everybody. So അതുകൊണ്ട് ഈ റൂബേലിനെ എങ്ങനെയാണ് മൃഗബലിയാലെ ജീവൻ ദൈവം കൊടുത്തെങ്കിൽ നമ്മുടെ തിരുബലിയാലെ യേശുക്രിസ്തുവിന്റെ ഒരിക്കലായിട്ടുള്ള തിരുബലിയാൽ എങ്ങനെയാണ് ജീവൻ നമുക്ക് കിട്ടേണ്ടത് കിട്ടും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതിനു വേണ്ടിയിട്ടുള്ളൊരു ഒരു ചെറിയ ഒരു ഖണ്ണിയാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ പാതകന റൂബേലിന് ജീവൻ മൃഗബലിയാൽ നൽകിയെങ്കിൽ ജീവനൊഴുന്നിൻ ബലിയാല് വിശ്വാസികളായ മരിച്ചവർക്ക് എത്ര ഗുണം കൂട്ടും. വാങ്ങിപ്പോയവർക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയില് അറിഞ്ഞിരിക്കുന്ന ഒരു ഭാഗ്യമാണ്. ഹോപ്പ് എന്നെ കേൾക്കുന്നവർക്ക് ഏകദേശം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കൂടുതൽ എക്സ്പ്ലനേഷന് ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് ഇറ്റ് ഡസൻ മീൻ ഹൂ യു വെയർ, ഞാൻ ആരായിരുന്നു എന്നല്ല, ഞാൻ ആരാകുന്നു എന്നതുമല്ല, എന്നെ ആരാക്കി തീർക്കാം എന്നതാണ് അതിന്റെ ഏറ്റവും വലിയ ഉദാത്തമായിട്ടുള്ള പാഠം. റൂബേന്റെ തെറ്റുകൾ ക്ഷമിച്ചുവെങ്കിലും റൂബേനെ റൂബേനാക്കി തീർക്കുന്നത് ദൈവത്തിന്റെ മഹാകരുണയാണ്. മോശയുടെ പ്രാർത്ഥന എങ്ങനെയാണ്? നശിച്ച് ജീവിച്ചിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് മോശ ബലിയേൽപ്പിച്ച് ബലികറിച്ച് പ്രാർത്ഥിച്ചത്. അങ്ങനെയുള്ള അത്തിരുബലിയില് നാമം സംബന്ധിക്കുമ്പോൾ നമ്മുടെ വാങ്ങിപ്പോയവർ എത്രയധികമായിട്ടുള്ള ആ തിരുബലിയിൽ സംബന്ധിച്ച് വാങ്ങിപ്പോയവർ ജീവനോടിരിക്കുന്നു എന്നുള്ളത് നിസ്സംശയമായിട്ടുള്ള കാര്യമാണ്. ദൈവത്തിന്റെ പരിശുദ്ധമായ ബലഹീനായ എന്നെയും നിങ്ങളെയും ആ വിശ്വാസം നിലനിർത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതിനൊരവസരം തന്ന ബഹുമാനപ്പെട്ട രാജേഷത്തിനോടും ഐസക്കച്ചനോടും ഒക്കെയുള്ള നന്ദിയ സ്നേഹവും കൃതജ്ഞതയും ഞാൻ അറിയിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു വെരി മച്ച്.
കർത്താവിൽ അനുഗ്രഹീതരെ, ബഹുമാനപ്പെട്ട ഡോക്ടർ വി സി വർഗീസ് അച്ഛൻ പതിവ് പോലെ ഒരു വിശ്വാസി ആരാധനയിൽ സംബന്ധിക്കുമ്പോൾ നിശ്ചയമായും അറിഞ്ഞിരിക്കേണ്ടുന്ന ഒരു വിഷയത്തെ വളരെ ഭംഗിയായി വേദപുസ്തകത്തിന്റെ അതിശക്തമായ വാക്യങ്ങളുടെ പിൻബലത്തോടും വിശുദ്ധ കുർബാനയിൽ സമ്മേളിക്കുമ്പോൾ അതിന്റെ ഏറ്റവും ഒടുവിൽ നമ്മൾ ശുശ്രൂഷയുടെ ഭാഗമായി ചെയ്യുന്ന കാര്യത്തെ വിശദീകരിച്ചുകൊണ്ട് വളരെ ബൃഹത്തായ ഒരാശയം നമ്മളെ പഠിപ്പിച്ചതിലുള്ള സന്തോഷം പ്രത്യേകമായി രേഖപ്പെടുത്തുകയാണ്. പഴയ നിയമത്തിലെ രക്താർപ്പിതമായ ബലിയും പുതിയ നിയമത്തിലെ രക്തരഹിത ബലിയും തമ്മിലേറെ വ്യത്യാസങ്ങളുണ്ട്. ആ വ്യത്യാസങ്ങൾ അച്ഛന് കൃത്യമായി വിശദീകരിച്ച് പഠിപ്പിച്ചു. ആവശ്യമായ വാക്യങ്ങൾ അതിന് പിൻബലമായി അദ്ദേഹം അവതരിപ്പിക്കുകയും ചെയ്തു. യഥാർത്ഥത്തിൽ വിശ്വാസികൾ ഈ കാലഘട്ടത്തിൽ ആരാധനയിൽ കടന്നു വരുന്നത് തിരിയുന്നതെല്ലാവരും ഒരേ സമയത്താണ്. പക്ഷേ അതിന്റെ വന്നു ചേരുന്നതിൽ വ്യത്യസ്തമായ സമയങ്ങൾ പലപ്പോഴും നമ്മൾ എടുക്കാറുണ്ട്. അതെനിക്ക് തോന്നുന്ന ലോകത്തിലൊരു സ്ഥലത്തേ ഉള്ളൂ, അത് ആരാധനാലയമാണ്. ബാക്കി എല്ലാ സ്ഥലത്തും എല്ലാനൊരു സമയം, അവിടെ നിന്ന് പോകാനൊരു സമയം, പ്രത്യേകിച്ച് ടൈം മാനേജ്മെന്റിനെ കുറിച്ചൊക്കെ വളരെ ഗൗരവമായി ചിന്തിക്കുന്നൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എന്തുമാകട്ടെ, ഈ വിശുദ്ധ കുർബാന അർപ്പിച്ച് അതിന്റെ ഏറ്റവും ഒടുവിൽ വിശ്വാസികളായി കടന്നുപോയവരെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനാ ഭാഗത്തിലാണ് പൂജാപാത്രങ്ങൾ തുടയ്ക്കുന്നു, അത് കഴുകി വെടിപ്പാക്കി അവിടെ അതിന്റെ പൂർവ്വസ്ഥാനത്ത് വയ്ക്കുന്നതോടൊപ്പം ഏറ്റവും ഒടുവിൽ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന. ഒരു കാലഘട്ടത്തിൽ ആ സമയം ശുശ്രൂഷകർ മാത്രം വൈദികനോടൊപ്പം ഈ ഒരു പ്രാർത്ഥനയിൽ സമ്മേളിക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു. എന്നാൽ ചില പ്രദേശങ്ങളിലും ഇപ്പോൾ പല പള്ളികളിലുമൊക്കെ അത് ജനം കൂടി ഒരുമിച്ച് ചേർന്ന് ചൊല്ലുന്ന ഒരു പതിവും നമുക്കിന്ന് കാണാവുന്നതാണ്. അതിലേത് ശരിയോ തെറ്റോ എന്നുള്ളതിനെ കുറിച്ചല്ല, നമ്മൾ അതിന്റെ ഗൗരവം അതെന്താണ് നടത്തുന്നതിനെ കുറിച്ചുള്ളതിന്റെ പഠനമാണ് ഇപ്പോൾ ഇവിടെ നടത്തപ്പെട്ടത്. പ്രത്യേകിച്ച് രൂബേൻ പാതകന റൂബേലിന് ജീവൻ മോശ മൃഗബലിയാൽ നൽകിയെങ്കിൽ എന്നുദ്ധരിക്കുന്ന കുർബാനയിലെ പോസ്റ്റ് കമ്മ്യൂണിയനിലെ അവസാന ഗീതമാണത്. ആ അവസാന ഗീതത്തിലൂടെ വിശ്വാസികളായ മരിച്ചുപോയവർക്ക് ഈ ബലി മൂലം എത്രമാത്രം പ്രയോജനം ഉണ്ടാകും, അതുണ്ടായി എന്ന് ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് ശാന്തമായി ദേവാലയത്തിൽ നിന്ന് ഭവനത്തിലേക്ക് മടങ്ങുന്ന ഒരു സന്ദർഭം കൂടിയാണ്. അർപ്പിക്കപ്പെട്ട ബലിയെക്കുറിച്ച് സ്വയം ഒരു ബോധവും വിശ്വാസികളെ പൊതുവായി ആ ബോധത്തിൽ ഉൾപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു ശ്രേഷ്ഠമായ നിമിഷം. അതുകൊണ്ട് അച്ഛൻ പറഞ്ഞു, അവസാനം പറഞ്ഞത് ഇങ്ങനെയാണ്, ഇതിനൊരു തുടർന്നൊരു വലിയ ഒരു ഡിസ്ക്രിപ്ഷൻ ഇതിന് ആവശ്യമില്ല, നമുക്ക് മനസ്സിൽ വ്യക്തമായി ഇതിന്റെ ഫോളോ ചെയ്തുകൊണ്ടിരുന്ന ഒരാൾക്ക് അച്ഛന്റെ വിശദീകരണം കൃത്യമായി ലഭിച്ചിട്ടുണ്ട്. ഏറെ സന്തോഷത്തോടെ അച്ഛന്റെ ഈ വിശദീകരണത്തിന്, ആ പ്രത്യേകിച്ച് അങ്ങനെ ഒന്നോ രണ്ടോ പേര് ചോദിച്ചതുകൊണ്ടാണ് ഇന്ന് ഈ വിഷയം മുഴുവൻ പേർക്കും പഠിക്കാനൊരു അവസരം ലഭിച്ചത്. അതുകൊണ്ട് തുടർന്നുള്ള ആഴ്ചകളിൽ നമ്മൾ ഈ ഒരു ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ അതിന്റെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് അർത്ഥവത്തായി പങ്കെടുക്കുവാൻ ഇടയാകട്ടെ. അതോടൊപ്പം തന്നെ ഇന്ന് ഈ കേട്ട കാര്യം നമ്മൾ കൺവിൻസ്ഡ് ആയത് മറ്റൊരാളോടെങ്കിലും പറയണം, അല്ലാതെ നമ്മളത് മൂടി വെച്ച് താലന്ത് കുഴിച്ചിട്ട വ്യക്തിയെ പോലെയാകരുത്. അത് അനേകർക്ക് പ്രയോജനപ്പെടണം. നമ്മുടെ വീട്ടിൽ തന്നെ ഒരു സുവിശേഷത ചെയ്യണം. കേട്ടവർ പങ്കാളിക്ക് കൈമാറാം, മക്കളോട് കൈമാറാം, കൊച്ചുമക്കളുണ്ടെങ്കിൽ അവരോട് കൈമാറാം, മാതാപിതാക്കൾ ഉണ്ടെങ്കിൽ അവരോട് കൈമാറാം, സഹോദരങ്ങളുണ്ടെങ്കിൽ, അങ്ങനെ ഒരാളോടെങ്കിലും കൈമാറ്റം ചെയ്യുമ്പോൾ അത് ഇരട്ടിയായ താലന്തിനെ പോലെ വർദ്ധിപ്പിക്കാനിടയാകും എന്നുള്ള കാര്യം ഓർമ്മപ്പെടുത്തട്ടെ. ഒപ്പം തുടർന്നുള്ള സമയം നമുക്ക് മധ്യസ്ഥ പ്രാർത്ഥനയുടെ സമയമാണ്. എല്ലാ ആഴ്ചയിലും ധാരാളം പേര് ഈ മധ്യസ്ഥ പ്രാർത്ഥനയിൽ സമർപ്പിച്ച് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. ആ പ്രാർത്ഥനയിലൂടെ ഫലം കണ്ടതിന്റെ ധാരാളം തെളിവുകൾ നമുക്ക് പലപ്പോഴും ലഭ്യമാകാറുണ്ട്. പ്രത്യേകിച്ച് രാജശക്തനും പല സന്ദർഭങ്ങളിലും അത് ആവർത്തിച്ചിട്ടുണ്ട്. ബലഹീനനായ ഞാനും ചില സന്ദർഭങ്ങളിൽ അല്ലെങ്കിലും വചന ശുശ്രൂഷയ്ക്കോ വേദപഠനത്തിനോ ഏതെങ്കിലും സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ ആ സൂബോറോ പ്രാർത്ഥനയിലൂടെ ലഭിക്കപ്പെട്ട അനുഗ്രഹത്തെ ശ്രദ്ധേയമായിട്ട് അവർ പങ്കുവെക്കുന്നത് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് അതിൽ നമ്മൾ വിശ്വസിക്കുന്നു, പൂർണ്ണമായിട്ട് അതിലൊരു ബോധ്യമുണ്ടെന്ന് മനസ്സിലാക്കുന്നു. ദൈവകൃപ ലഭിക്കാനുള്ള ഏറ്റവും വലിയൊരു മുഖാന്തരമാണ്. അതുകൊണ്ട് ഇന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഒരു കാര്യം കൂടി പ്രാർത്ഥനയ്ക്കായിട്ട് നമുക്ക് വെക്കേണ്ടതുണ്ട്. ഇന്ന് സ്കൂൾ കുട്ടികൾ പുതുതായി സ്കൂളിൽ പ്രവേശനം ആരംഭിച്ച ചില കൗണ്ടികൾ അല്ലെങ്കിൽ ചില സബ് ഡിവിഷൻസ് ഉണ്ട്. ആ കുട്ടികളെ ഇന്ന് തുടങ്ങിയവരെ, ഇനി വരുന്ന ആഴ്ചകളിൽ തുടങ്ങുന്നവരെ പ്രത്യേകമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. പ്രത്യേകിച്ച് കോവിഡ് കാലഘട്ടത്തിന് ശേഷം ഉത്കണ്ഠാകുലരായിട്ടാണ് മാതാപിതാക്കൾ കുട്ടികളെ വിടുന്നത്. അധ്യാപകർക്കും ഇതിനെക്കുറിച്ച് ഉത്കണ്ഠയുണ്ട്, എങ്കിലും ചിലരൊക്കെ ഇതിനെ നിസ്സംഗമായ ഭാവത്തോടുകൂടി കാണുന്നുമുണ്ട്. എങ്കിലും എല്ലാ കുട്ടികളും തികഞ്ഞ ബോധ്യത്തിലും ദൈവജ്ഞാനത്തിലും പഠന കാര്യങ്ങളിലേക്ക് പ്രവേശിപ്പാൻ മുഖാന്തരമാകണമേ എന്നും അവരെ അഭ്യസിപ്പിക്കുന്ന നമ്മുടെ പരിചയത്തിലുള്ള ധാരാളം അധ്യാപകരുണ്ട്. ആ അധ്യാപകർക്കൊക്കെ ധൈര്യപൂർവ്വം കുട്ടികളെ പഠിപ്പിക്കാനുള്ള ദൈവകൃപ ആരോഗ്യം ദൈവം കൊടുക്കണമേ എന്നും ശക്തമായി നമ്മൾ പ്രാർത്ഥിക്കണം. അതോടൊപ്പം ഈ ബുദ്ധിമുട്ടിന്റെ ഇടയിലൂടെ വളർത്തിക്കൊണ്ടുവരുന്ന മാതാപിതാക്കളുണ്ട്, ആ മാതാപിതാക്കളെയും നിശ്ചയമായും അവരെ സമർപ്പിക്കണം. അവർക്കൊരു ബോധ്യം, കുഞ്ഞുങ്ങൾ വളരേണ്ടുന്ന രീതി, അവർ ഏതൊക്കെ മേഖലകൾ പഠിക്കണം, ആംഗലേയ ഭാഷയോടൊപ്പം തന്നെ നമ്മുടെ സംസ്കാരം, നമ്മുടെ പൈതൃകം, ദൈവത്തിലുള്ള വിശ്വാസം, മാതാപിതാക്കളെ ബഹുമാനിക്കാനുള്ള ഒരു കൃപ, മുതിർന്നവരെ മുതിർന്നവരായി കണ്ട് അവരോട് ഇടപെടാനുള്ള ഒരു കൃപ, ഇതൊക്കെ ചേർന്ന ഒരു സമഗ്രമായ വളർച്ച കുഞ്ഞുങ്ങൾക്കുണ്ടാകാൻ പ്രത്യേകമായി പ്രാർത്ഥിക്കണം എന്നുള്ള കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്. ദൈവാനുഗ്രഹത്തിലും ദൈവകൃപയിലും കുഞ്ഞുങ്ങൾ വളരുമ്പോഴാണ് സഭയും ഇടവകയും അല്ലെങ്കിൽ സമൂഹവും അനുഗ്രഹത്തിലേക്ക് മാറുന്നത്. അപ്രകാരം നമുക്ക് ഈ മധ്യസ്ഥ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കാം. ദൈവകൃപ കൊണ്ട് നിറയുവാൻ ഇടയാകട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. നമുക്കൊരു വരി ഗീതം ആലപിച്ചുകൊണ്ട് നമുക്ക് ഈ മധ്യസ്ഥ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കാം. എന്നെ തന്നെ സന്നിധിയിൽ കാഴ്ചയണപ്പാടും നാഥ, എന്നെ നിനക്കു സുഗന്ധപാദ അർപ്പിപ്പാനും കൃപ ചെയ്ത. മാർക്കമോർ ഞങ്ങളെ സ്നേഹിക്കുന്ന കാരുണ്യവാനായ ദൈവം, അനുഗ്രഹീതമായ ദിവസത്തിന്റെ പകൽക്കാലം ദൈവസന്നിധിയിൽ ഞങ്ങൾക്ക് സംഘമായി ദൈവകൃപയെ ആശ്രയിച്ചുകൊണ്ട് പങ്കെടുക്കുവാൻ ഞങ്ങളെ കൂട്ടി വരുത്തിയ സാവകാശത്തിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ കരുണയാലും കൃപയാലും ഇന്ന് പ്രഭാതത്തിൽ ഞങ്ങൾ ആരോഗ്യത്തോടെ ഉണർന്നേറ്റു. കഴിഞ്ഞ പകൽക്കാലം അല്ലെ കഴിഞ്ഞ ആഴ്ചയിൽ രാത്രികളിൽ പകൽക്കാലങ്ങളിൽ നൽകിയ സന്തോഷ നിമിഷങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ തുടർന്നും സങ്കടത്തിലും സന്തോഷത്തിലും കർത്താവ് ഞങ്ങൾക്ക് വഴികാട്ടിയാകണമേ. രോഗികളായിരിക്കുന്ന ഏറെ പേരെ കർത്താവ് തൊട്ട് സൗഖ്യമാക്കിയിട്ടുണ്ട്. ഇന്നും ഞങ്ങൾ പൂർണ്ണമായി വീണ്ടും സമർപ്പിക്കുന്നു. രോഗത്തിലും പ്രയാസത്തിലും ബുദ്ധിമുട്ടിലും ആയിരിക്കുന്ന എല്ലാ വ്യക്തികളെയും ജോലിക്ക് വേണ്ടി ബുദ്ധിമുട്ടുന്നവർ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവിന്റെ കരുണയാൽ കുടുംബത്തിൽ സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വിവാഹ ജീവിതത്തിന് വേണ്ടി കണ്ണുനീരോടുകൂടി മക്കൾക്ക് വേണ്ടി കരഞ്ഞ് വിലപിക്കുന്ന മാതാപിതാക്കൾ, മക്കളുടെ പഠനം ഇന്ന് ആരംഭിക്കപ്പെട്ടതിനാൽ അതിനെക്കുറിച്ച് ഉത്കണ്ഠാകുലരാകുന്നവർ, പുതിയ സ്കൂളുകളിലേക്ക് ചെല്ലുമ്പോൾ കൂട്ടുകാരെ ലഭിക്കാൻ തക്കവണ്ണം, ബുദ്ധിമുട്ടില്ലാതെ അവർക്ക് നല്ല കൂട്ടുകാരെ ലഭിക്കാൻ തക്കവണ്ണം, അവരെ പഠിപ്പിക്കുന്ന ഗുരുക്കന്മാർക്കും അവരെ അഭ്യസിപ്പിക്കുന്ന എല്ലാ ഗുരുഭൂതന്മാർക്കും അവരെ വളർത്തുന്ന മാതാപിതാക്കൾക്കും ദൈവകൃപ ലഭിക്കണം. കർത്താവിന്റെ നോമ്പുകാലത്തിലൂടെ ഞങ്ങൾ കടന്നു പോകുന്നു. അമ്മയുടെ പ്രാർത്ഥനയിൽ ഞങ്ങൾ സങ്കേതപ്പെടുന്നു. ദൈവകൃപ കൊണ്ടും ദൈവാനുഗ്രഹം കൊണ്ടും ഞങ്ങളെ പരിപാലിക്കണമേ. സർവശക്തനായ ദൈവമേ, ഭാവാതിര മനസ്സിന്റെ ദീപ്തമായ സ്മരണകളും ഓർമ്മകളും പ്രാർത്ഥനയിലും വിശുദ്ധ ബലിയിലും ധൂപാർപ്പണത്തിലും ഞങ്ങൾ ഓർത്ത് മുന്നോട്ട് പോകുമ്പോൾ അത് ഏറ്റവും ഭംഗിയായി സഭയ്ക്ക് നന്മയ്ക്ക് മുഖാന്തരമാക്കി തീർക്കണമേ. ആ വിശുദ്ധന്റെ മധ്യസ്ഥതയിൽ ഞങ്ങൾ അറിയപ്പെടുമ്പോൾ ദൈവകൃപ കൊണ്ട് ഞങ്ങൾ നിറയപ്പെടുവാനും കർത്താവ് ഞങ്ങളെ സജ്ജരാക്കണമേ. അപ്രകാരം ക്രമീകരണങ്ങൾ ചെയ്യുന്ന എല്ലാ ദൈവാലയങ്ങളെയും അഭിഷിക്തന്മാരെയും അതിന്റെ ചുമതലപ്പെട്ടവരെയും മഹാപുരോഹിതന്മാരെയും ഒക്കെ ദൈവകൃപ കൊണ്ട് നിറയ്ക്കണമേ. തുടർന്ന് എടുക്കേണ്ട തീരുമാനങ്ങളൊക്കെ സഭയ്ക്ക് കൃത്യമായി എടുക്കുക, അതിനടിസ്ഥാനമായ കാര്യങ്ങൾ ചെയ്യുവാൻ തക്കവണ്ണം എല്ലാവരെയും പ്രാപ്തരാക്കണം. ഇന്നതിൽ സമ്മേളിച്ച നേതൃത്വം നൽകിയ വൈദികർ, വചന ശുശ്രൂഷ ഞങ്ങൾക്ക് വേണ്ടി നിർവഹിച്ച ഞങ്ങളെ നല്ല കാര്യങ്ങൾ പഠിപ്പിച്ച വൈദികനെയും കുടുംബത്തെയും മക്കളെയും എല്ലാ ദേവാലയങ്ങളെയും ദൈവമക്കളെയും ഞങ്ങൾ ഉൾപ്പെടുന്ന ദേശങ്ങളെയും ആ ദേശത്തിലെ എല്ലാ ദൈവവിശ്വാസികളെയും പ്രത്യേകം സന്തോഷത്തോടെ ഓർക്കുന്നു. കൃപയാൽ നിറയ്ക്കണം. ഞങ്ങളുടെ മാതൃരാജ്യവും മാതൃദേശവും മാതാപിതാക്കളും സഹോദരങ്ങളും ക്ഷേമത്തിലും സൗഖ്യത്തിലും ജീവിക്കണം. സ്വർഗീയനായ ദൈവമേ, ഞങ്ങളുടെ കൂടി വരിക. ദൈവം നൽകി അനുഗ്രഹിക്കപ്പെട്ട നിമിഷങ്ങളായി ഞങ്ങൾ കരുതുന്നു. കഴിഞ്ഞയാഴ്ചയും ആരോഗ്യത്തോടെ വർദ്ധിച്ച സന്തോഷത്തോടെ കടന്നെത്തുവാൻ ഞങ്ങളെ സജ്ജരാക്കണം. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധാരോഹായിരിക്കുന്നു. സ്തുതിയും സ്തോത്രവും ഇടവിടാതെ കയറ്റുവാനായിട്ട് തന്നെ.
ദൈവത്തിന്റെ സ്നേഹവും ഏകജാതന പുത്രന്റെ കൃപയും പരിശുദ്ധരുടെ സമ്മതവും സഹവാസവും നാം എല്ലാവരുടെ മേലും പ്രത്യേകാൽ എന്നീ പ്രാർത്ഥനയിൽ സംബന്ധിച്ചിരുവരും നേതൃത്വം നൽകിയവരോടി വചന സംഭാവന നൽകിയവരോടി അത് പ്രത്യേകാൾ നമ്മുടെ കുഞ്ഞുങ്ങൾ സ്കൂളുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന വിദ്യാഭ്യാസം അഭ്യസിക്കുന്ന കുഞ്ഞുങ്ങളോടുകൂടിയും അവരെ നയിക്കുന്ന അധ്യാപകരോടുകൂടിയും മാതാപിതാക്കളോടുകൂടിയും ലോകത്തിലും പ്രയാസത്തിലും ദുഃഖത്തിലും കഴിയുന്നവരോടുകൂടിയും നമ്മുടെ ഇടയിൽ നമ്മുടെ ദിവസനയിലേക്ക് യാത്രയായിരിക്കുന്ന നമ്മുടെ ബാബാതിരുമയുടെ ആത്മാവോടുകൂടിയും ഇപ്പോഴും എപ്പോഴും എന്നെ കൊണ്ടായിരിക്കും അതാകട്ടെ.
സൗത്ത്വെസ്റ്റ് ഭദ്രാസനത്തിന്റെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന ഇസോബോറോ സംഗമത്തിൽ നേതൃത്വം നൽകുവാനായിട്ട് എല്ലാ ആഴ്ചയും കടന്നെത്തുന്ന ഏറെ വൈദികരുണ്ട്. ബഹുമാനപ്പെട്ട രാജേശ്വരത്തിന്റെ നേതൃത്വത്തിലാണ് ഇന്ന് അദ്ദേഹത്തിന്റെ അസാന്നിധ്യത്തിലും അച്ഛനോടുള്ള നന്ദി. പ്രത്യേകിച്ച് നമ്മുടെ ഈ പ്രാർത്ഥനയിൽ സമ്മേളിച്ച് നമുക്ക് വേണ്ടി മുഖ്യ സന്ദേശം നൽകിയ ബഹുമാനപ്പെട്ട ഡോക്ടർ വി സി വർഗീസ് അച്ഛൻ, പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകുന്ന ബഹുമാനപ്പെട്ട മാമനേഷൻ, അതേ തുടർന്ന് പങ്കെടുത്ത എല്ലാ വൈദികരോടും ഉള്ള പ്രത്യേകമായ സ്നേഹം ഈ പ്രാർത്ഥനാ സംഗമത്തിന് വേണ്ടി പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. ഇന്ന് ഇതിൽ സമ്മേളിച്ച എല്ലാ വിശ്വാസികളെയും അവരുടെ അപേക്ഷകളെ ദൈവം പരിഗണിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതിന് സാങ്കേതികമായ എല്ലാ സഹായങ്ങളും കൃത്യമായ എല്ലാ ആഴ്ചകളിലും നമ്മൾക്ക് വേണ്ടി ക്രമീകരിക്കുന്ന പ്രിയപ്പെട്ട മനോജ് മാത്യു അദ്ദേഹത്തോടും അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളോടും ശുശ്രൂഷകളോടും ഒരിക്കൽ കൂടിയുള്ള നന്ദി പ്രത്യേകമായി പ്രകടിപ്പിച്ചുകൊണ്ട് എന്റെ വാക്ക് ചുരുക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.